തിരികെ ഒരു തട്ടിക്കടത്തി അടുകോടുകൂടെ പിടിയും അകത്ത് ചെന്നു. അവന്റെ വയറ്റിൽ നിന്നും ചിരിയ അവൻ വലിച്ചെടുക്കയാൽ മേധസ് അലകിൻ മേൽ പൊതിഞ്ഞടഞ്ഞു. അത് പൃഷ്ഠഭാഗത്ത് പുറപ്പെട്ടു. പിന്നെയെ കൂന്ന് ഭൂമുഖത്തിറങ്ങി പുറകെ മാളികളുടെ വാതിലടച്ചു കൂട്ടി. അവൻ പുറത്തിറങ്ങിപ്പോയ ശേഷം എഗ്ലോന്റെ വൃത്തിയർ വന്നു. അവർ നോക്കി മാളികകളുടെ വാതിൽ കൂട്ടിയിരിക്കുന്നത് കണ്ടപ്പോൾ അവൻ ഗ്രീഷ്മഗൃഹത്തിൽ വിസർജനത്തിന് ഇരിക്കയായിരിക്കും എന്ന് അവർ പറഞ്ഞു. അവർ കാത്തിരുന്ന് വിഷമിച്ചു. അവർ മുറിയുടെ വാതിൽ ഉറക്കായിക്കൊണ്ട് അവർ താക്കോലെടുത്ത് തുറന്നു. തമ്പുരാൻ എടുത്ത് മരിച്ചു കിടക്കുന്നത് കണ്ടു. എന്നാൽ അവർ കാത്തിരുന്നതിനിടയിൽ യഹൂദ് ഓടിപ്പോയി വിഗ്രഹങ്ങളെ കടന്ന് സീരിയയിൽ ചെന്ന് ചേർന്നു. അവിടെ എത്തിയ ശേഷം അവൻ എഫ്രയീം പർവ്വതത്തിൽ കാഹളമൂതി. ഇസ്രായേൽ മക്കൾ അവനോടുകൂടെ പർവ്വതത്തിൽ നിന്നിറങ്ങി. അവൻ അവർക്ക് നായകനായി. അവൻ അവരോട് എന്റെ പിന്നാലെ വരുവിൻ, ശത്രുക്കളായ മുഹമ്മദിനെ യഹോവ നിങ്ങളുടെ ഇടയിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അവർ അവന്റെ പിന്നാലെ ഇറങ്ങിച്ചെന്ന് മോബാബിന് നേരെയുള്ള യോർദാന്റെ കടവുകൾ പിടിച്ചു. ആരെയും കടപ്പാൻ സമ്മതിച്ചതുമില്ല. അവർ ആ സമയം മോബാബിൽ ഏകദേശം 10,000 പേരെ വെട്ടിക്കളഞ്ഞു. അവർ എല്ലാവരും ബലവാന്മാരും യുദ്ധവീരന്മാരുമായിരുന്നു. ഒരുത്തനം ചാടിപ്പോയില്ല. അങ്ങനെ ആ കാലത്ത് മോബാബ് ഇസ്രായേലിന് കീഴടങ്ങി. ദേശത്തിന് മുൻപ് സംവത്സരം സ്വസ്ഥതയും ഉണ്ടാകുകയും ചെയ്തു. അവന്റെ ശേഷം ആനാത്തിന്റെ മകനായ ശംഗർ എഴുന്നേറ്റു. അവൻ ഒരു മുടിങ്കൽ കൊണ്ട് ഫിലിസ്തീനിൽ 600 പേരെ കൊന്നു. അവനും ഇസ്രായേലിനെ രക്ഷിച്ചു. യഹൂദ് മരിച്ച ശേഷം ഇസ്രായേൽ മക്കൾ വീണ്ടും യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. യഹോ അവരെ ഹാസൂരിൽ വോണ കനാന്യ രാജാവായ യാബീന് വിറ്റ് കളഞ്ഞു. അവന്റെ സേനാപതി ജാതികളുടെ ആരോഗ്യത്തിൽ പാർത്തിരുന്ന സീസരായിരുന്നു. അവന് 900 ഇരുമ്പുരഥം ഉണ്ടായിരുന്നു. അവൻ ഇസ്രായേൽ മക്കളെ 20 സംവത്സരം കഠിനമായി ഞെരുക്കിയത് കൊണ്ട് ഇസ്രായേൽ മക്കൾ യഹോവയോട് നിലവിളിച്ചു. ആ കാലത്ത് ലപ്പീദോത്തിന്റെ ഭാര്യയായ ദെബോര എന്ന പ്രവാചകി ഇസ്രായേലിൽ ന്യായപാലനം ചെയ്തു. അവൾ എഫ്രയീം പർവ്വതത്തിൽ രാമയ്ക്കും ബേഥേലിനും മധ്യേ ഉള്ള ദെബോരയുടെ ബിന്ദപ്പനയുടെ കീഴിൽ പാർത്തിരുന്നു. ഇസ്രായേൽ മക്കൾ ന്യായവിസ്താരത്തിന് അവളുടെ അടുക്കൽ ചെല്ലുക പതിവായിരുന്നു. അവൾ ആബിനോവാമിന്റെ മകനായ ബാരാക്കിനെ കേദേശ് നഫ്താലിയിൽ നിന്നും വിളിപ്പിച്ചവനോട് പുറപ്പെട്ട താബോർ പർവ്വതത്തിൽ നിന്ന് നഫ്താലിയുടെയും സെബൂലിന്റെയും മക്കളിൽ 10,000 പേരെ കൂട്ടിക്കൊള്ളുക. ഞാൻ യാബീന്റെ സേനാപതി സീസറെയും അവന്റെ രഥങ്ങളെയും സൈന്യങ്ങളെയും കീശോന്തോട്ടിനരികെ നിന്റെ അടുക്കൽ കൊണ്ടുവന്ന് നിന്റെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന് ഇസ്രായേലിന്റെ ദൈവമായ യഹോവ നിന്നോട് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. ബാരാക്ക് അവളോട്, നീ എന്നോടുകൂടെ വരുന്നെങ്കിൽ ഞാൻ പോകാം, നീ വരുന്നില്ല എങ്കിൽ ഞാൻ പോകയില്ല എന്ന് പറഞ്ഞു. അതിനെ അവൾ, ഞാൻ നിന്നോടുകൂടെ പോരാം, എന്നാൽ നീ പോകുന്ന യാത്രയിൽ ഉണ്ടാകുന്ന ബഹുമാനം നിനക്ക് വരികയില്ല. യഹോവ സീസരയെ ഒരു സ്ത്രീയുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ദെബോറ എഴുന്നേറ്റ് ബാരാക്കിനോടുകൂടി കേദേശിലേക്ക് പോയി. ബാരാക്ക് സെബൂലിനെയും നഫ്താലിയെയും കേദേശിൽ വിളിച്ചുകൂട്ടി അവനോടുകൂടെ 10,000 പേർ കയറി ചെന്നു. ദെബോറയും കൂടെ കയറി ചെന്നു. എന്നാൽ കെനിയനായ ഹേബർ മോശയുടെ അടിയൻ ഹോബാബിന്റെ മക്കളായ കെനിയരെ വിട്ടുപിരിഞ്ഞ് കേദേശിനരികെയുള്ള സനനിയിലെ കരുവേലകം വരെ കൂടാതെ പഠിച്ചിരുന്നു. അബിനോവാബിന്റെ മകനായ ബാരാക്ക് സാബോർ പർവ്വതത്തിൽ കയറിയിരിക്കുന്നു എന്ന് സീസരയ്ക്ക് അറിവ് കിട്ടി. സീസര തന്റെ 900 ഇരുമ്പു രഥവുമായി തന്റെ എല്ലാ പഴജനത്തെയും ജാതികളെയും ഘോരദേശത്തിൽ നിന്ന് കീശോൻ തോട്ടിനരികെ വിളിച്ചുകൂട്ടി. അപ്പോൾ ദെബോര ബാരാക്കിനോട് പുറപ്പെട്ടു ചെല്ലുക, യഹോവ ഇന്ന് സീസരയെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു, യഹോവ നിനക്ക് മുമ്പായി പുറപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ബാരാക്കും അവന്റെ പിന്നാലെ 10,000 പേരും താബോർ പർവ്വതത്തിൽ നിറങ്ങിച്ചെന്നും യഹോവ സീസരയെയും അവന്റെ സകല രഥങ്ങളെയും സൈന്യത്തെയും ബാരാക്കിന്റെ മുമ്പിൽ വാളിന്റെ വയസ്സലയാൽ തോൽപ്പിച്ചു. സീസര രഥത്തിൽ നിന്ന് ഇറക്കി കാൽനടയായി ഓടിപ്പോയി. ബാരാക്ക് രഥങ്ങളെയും സൈന്യത്തെയും ജാതികളുടെ ഒരശത്ത് വരെ ഓടിച്ചു. സീസരയ്ക്ക് സൈന്യമൊക്കെയും വാളിന്റെ വയസ്സലയാൽ വീണു. ഒരുത്തനും ശേഷിച്ചില്ല. എന്നാൽ സീസര കാൽനടയായി കെനിയനായ ഹേബറിന്റെ ഭാര്യ യായേലിന്റെ കൂടാരത്തിലേക്ക് ഓടിപ്പോയി. കെനിയനായ ഹേബേലിന്റെ ഗൃഹവും ഹാസോർ രാജാവായ ആബിനും തമ്മിൽ സമാധാനമായിരുന്നു. യായേൽ സീസരയെ എതിരേറ്റിരുന്നു. അവനോട് ഇങ്ങോട്ട് കയറിക്കൊള്ളുക, യജമാനെ ഇങ്ങോട്ട് കയറിക്കൊള്ളുക, ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു. അവൻ അവളുടെ അടുക്കൽ കൂടാരത്തിൽ കയറി ചെന്നു. അവൾ അവനെ ഒരു പരവതാനി കൊണ്ട് മൂടി. അവൻ അവളോട് എനിക്ക് ദാഹിക്കുന്നു, കുടിപ്പാൻ കുറെ വെള്ളം തരണമേ എന്ന് പറഞ്ഞു. അവൾ പാൽ ചുരുത്തി തുറന്നു, അവന് കുടിപ്പാൻ കൊടുത്തു. പിന്നെയും അവനെ മൂടി. അവൻ അവളോട് നീ കൂടാരവാതിക്കൽ നിൽക്ക, വല്ല പെരുമന്ന് ഇവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയണമെന്ന് പറഞ്ഞു. എന്നാൽ കേബരിന്റെ ഭാര്യ ഈ അയാൾ കൂടാരത്തിന്റെ ഒരു കുറ്റിയെടുത്ത് കയ്യിൽ ചുറ്റികയും പിടിച്ച് പതുക്കെ അവന്റെ അടുക്കൽ ചെന്ന് കുറ്റി അവന്റെ ചെനിയിൽ തറച്ചു. അത് നിലത്തി എന്നുറച്ചു. അവന് ഗാഠനിദ്രയായിരുന്നു. അവൻ ബോധം കെട്ട് മരിച്ചുപോയി. ബാരാക്ക് സിസരയെ തെരഞ്ഞെല്ലുമ്പോൾ യായേൽ അവനെ എതിരേറ്റ് അവനോട് വരിക, നീ അന്വേഷിക്കുന്ന ആളെ ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞു. അവൻ അവളുടെ അടുക്കൽ ചെന്നപ്പോൾ സീസര ചെനിയിൽ കുറ്റിയുമായി മരിച്ചു കിടക്കുന്നത് കണ്ടു. ഇങ്ങനെ ദൈവം കനാന്യ രാജാവായ ആദിനെ ഇസ്രായേൽ മക്കൾക്ക് കീഴടക്കി. ഇസ്രായേൽ മക്കൾ കനാന്യ രാജാവായ ആദിനെ നിർമൂലമാക്കും വരെ അവരുടെ കൈ കനാന്യ രാജാവായ ആദിന മേൽ ഭാരമായിത്തീർന്നു. അന്ന് ദെബോരായും അബിനോവാമിന്റെ മകനായ ബാരാക്കും പാട്ടുപാടിയതെന്നാൽ നായകന്മാർ ഇസ്രായേലിനെ നയിച്ചതിന് ജനം സ്വമേധാ സേവിച്ചതിനും യഹോവയെ വാഴ്ത്തുവിൻ. രാജാക്കന്മാരെ കേൾപ്പിൻ, പ്രഭുക്കന്മാരെ ചെവി തരുവീൻ. ഞാൻ പാടും, യഹോവയ്ക്ക് ഞാൻ പാടും, ഇസ്രായേലിന്റെ ദൈവമായ യഹോവയ്ക്ക് കീർത്തനം ചെയ്യും. യഹോവേ, നീ തിയേറിൽ നിന്ന് പുറപ്പെടുകയിൽ ഏതോമ്യ ദേശത്തുകൂടി നിന്ന് നടകൊള്ളുകയിൽ ഭൂമി കുലങ്ങിയ ആകാശം പൊഴിഞ്ഞു, മേഘങ്ങൾ വെള്ളം ചൊരിഞ്ഞു, യഹോവ സന്നിധിയിൽ മലകൾ കുലുങ്ങി. ഇസ്രായേലിൻ ദൈവമായ യഹോവയ്ക്ക് മുമ്പിൽ ആ സീനായി തന്നെ. ആനാത്തിൻ പുത്രനാം ശംഗരിന്റെ നാളിലും യായേൽ കാലത്തും പാതകൾ ശൂന്യമായി, വഴിപോക്കർ വളഞ്ഞ വഴിയിൽ നടന്നു. ദെബോരയായ ഞാൻ എഴുന്നേൽക്കും വരെ, ഇസ്രായേലിൽ മാതാവ് എഴുന്നേൽക്കും വരെ, നായകന്മാർ ഇസ്രായേലിൽ അശേഷമറ്റുപോയിരുന്നു. അവർ നൂതന ദേവന്മാരെ ഭരിച്ചു, ഗോപുരദ്വാരത്തിങ്കിൽ യുദ്ധം ഭവിച്ചു. ഇസ്രായേലിന്റെ 40,000 മധ്യേ പരിചയം കുന്തവും കണ്ടതേയില്ല. എന്റെ ഹൃദയം ഇസ്രായേൽ നായകന്മാരോട് പറ്റുന്നു, ജനത്തിലെ സ്വമേധാ സേവകരെ യഹോവയെ വാഴ്ത്തുവിൻ. വെള്ളക്കഴുത്തപ്പുറത്ത് കയറുന്നവരെ, പരമധാനികളിൽ ഇരിക്കുന്നവരെ, കാൽനടയായി പോകുന്നവരെ വർണ്ണിപ്പിൻ. വില്ലാളികളുടെ ഞാനൊഴിയോടകലെ നീർപ്പാത്തിക്ക് അടിയിൽ അവർ യഹോവയെ നീതികളുടെ ഇസ്രായേലിന്റെ വർണ്ണനീതികളെ കത്തിക്കും. യഹോവയുടെ ജനമെന്ന് ഗോപുരദ്വാരത്തിങ്കിൽ ചെന്ന് ഉണരുക, ഉണരുക, ഇതുപോലെ ഉണരുക, ഉണർന്നു പാടുക, എഴുന്നേൽക്കുക. ബാരാക്കി അദിനാവുമൊത്ത നിന്റെ ബദ്ധന്മാരെ പിടിച്ചു കൊണ്ടുപോക. അന്ന് ശ്രേഷ്ഠന്മാരുടെ ശിഷ്ടം പടജ്ജനം ഇറങ്ങി വന്നു. വീരന്മാരുടെ മധ്യയെ യഹോവയും എനിക്കായി ഇറങ്ങി വന്നു. എഫ്രൈമിനും അമാലേക്കിൽ വേറുള്ളവരും ബെന്യാമീനെ നിന്റെ പിന്നാലെ നിന്റെ ജനസമൂഹത്തിൽ ആഖീറിൽ നിന്ന് അധിപന്മാരും ദെബോരിൽ നിന്ന് നായക ദണ്ഡാധികാരികളും വന്നു. ഇസഖാർ പ്രഭുക്കന്മാർ ദെബോരയോടുകൂടെ ഇസാഖാർ എന്ന പോലെ ബാരാക്കും താഴ്വരയിൽ അവനോടുകൂടെ ചാടി പുറപ്പെട്ടു. രൂപന്റെ നീർച്ചാലുകൾക്കരികെ ഖനമേറിയ മനോനിർണയങ്ങൾ ഉണ്ടായി. ആട്ടിൻകൂട്ടങ്ങൾക്കരികെ കുഴലൂത്ത് കേൾപ്പാൻ ഈ തൊഴുത്തുകൾക്കിടയിൽ പാർക്കുന്നതെന്ത്? രൂപന്റെ നീർച്ചാലുകൾക്കരികെ ഖനമേറിയ മനോനിർണയങ്ങൾ ഉണ്ടായി. ഗിലയാദി യോർദാനക്കര പാർത്തു ഖാൻ കപ്പലുകൾക്കരികെ താമസിക്കുന്നതെന്ത്? ആശേർ സമുദ്ര തീരത്തിനങ്ങാതിരിക്കുന്നത് തുറമുഖങ്ങൾക്കകത്ത് പാർത്തുകൊണ്ടിരുന്നു. സെബൂലൻ പ്രാണനെ ത്യജിച്ച ജനം നഫ്താലി പുറക്കടമേടുകളിൽ തന്നെ രാജാക്കന്മാർ വന്നു പൊരുതു. താനാക്കിൽ വെച്ച് മെഗിദോ വെള്ളത്തിനരികെ കനാന്യ ഭൂപന്മാർ അന്ന് പൊരുതു. വെള്ളിയംഗങ്ങൾക്ക് കൊള്ളയായില്ല. ആകാശത്തു നക്ഷത്രങ്ങൾ പൊരുതു. അവ സീസറയുമായ സ്വകതയിൽ പൊരുതു. കീശോൺ തോട് പുരാതന നദിയാം കീശോൺ തോട് തള്ളിയങ്ങനവരെ ഒഴുക്കൊണ്ടുപോയി. എൻ മനമേ നീ ബലത്തോടെ നടകൊള്ളുക. അന്ന് ഗീതത്താൽ ശൂരവൽഗീതത്താൽ കതിരി കുളമ്പുകൾ ഖട്ടനം ചെയ്തു. മോറാസ് നഗരത്തെ ശപിച്ചുകൊള്ളുവീൻ, അതിന്റെ നിവാസികളെ ഉഗ്രമായി ശപിച്ചീൻ എന്ന് യഹോവയുടെ ദൂതൻ അരുളി ചെയ്തു. അവർ യഹോവയോട് തുണയായി വന്നില്ലല്ലോ, യഹോവയ്ക്ക് തുണയായി വന്നില്ലല്ലോ. ശൂരന്മാർക്കെതിരെ യഹോവയ്ക്ക് തുണയായി ഇരുത്തന്നെ. കെനിലാം ഹേമോറിന്റെ ഭാര്യയായ അയേലിന് നാരീജാനത്തിൽ അനുഗ്രഹം ലഭിച്ചവൾ, കൂടാരവാസി ജനത്തിങ്കിൽ അനുഗ്രഹം ലഭിച്ചവൾ. തണ്ണീർ അവൻ ചോദിച്ചു പാലവൾ കൊടുത്തു. രാജകീയ പാത്രത്തിൽ അവൾ ക്ഷീരം കൊടുത്തു. കുറ്റിയെടുപ്പാൻ അവൾ കൈനീട്ടി തന്റെ വലം കൈ മണിക്കാരുടെ ചുറ്റിയേക്ക് നീട്ടി. ശീശ്രയെ തലി തന്റെ തല കൊണ്ട തല തകർത്തു. അവന്റെ ചെന്നി കുത്തിത്തുളച്ചു. അവളുടെ കാൽക്കൽ അവൻ കുഴിഞ്ഞു വീണു. അവളുടെ കാൽക്കൽ അവൻ കുഞ്ഞു കിടന്നു. കുഞ്ഞു നടത്തു തന്നെ അവൻ ചത്തുകിടന്നു. ശീശ്രയും അമ്മ കിളിവാതിലൂടെ കനിഞ്ഞു നിന്ന് നോക്കിക്കൊണ്ടിരുന്നു. ചാലകത്തൂടെ വിളിച്ചു പറഞ്ഞത്, അവൻ തേൻ വരുവാൻ നിൽക്കുന്നതെന്ത്? രഥചക്രങ്ങൾക്ക് താമസമെന്ത്? ജ്ഞാനമേറിയ നായികമാർ അതിന് ഉത്തരം പറഞ്ഞു. താരൻ തന്നോട് മറുപടി ആവർത്തിച്ചു. കിട്ടിയ കൊള്ള അവർ പങ്കിടുകയില്ലയോ? ഓരോ പുരുഷനും ഒന്നും രണ്ടും പെണ്ണുങ്ങൾ. ശീശ്രയ്ക്ക് കൊള്ള വിചിത്ര വസ്ത്രം, വിചിത്ര തയ്യലായ കൊള്ളയും കൂടെ. കൊള്ളക്കാരുടെ കഴുത്തിൽ വിചിത്ര ശീല, ഈ രണ്ടും കാണും. യഹോവേ, നിന്റെ ശത്രുക്കളൊക്കെയും ഇവണ്ണം നശിക്കട്ടെ. അവനെ സ്നേഹിക്കുന്നവരോ സൂര്യൻ പ്രതാപത്തോട് ഉദിക്കുന്നത് പോലെ തന്നെ. പിന്നെ ദേശത്ത് 40 സംവത്സരം സ്വസ്ഥതയുണ്ടായി. ഇസ്രായേൽ മക്കൾ പിന്നെയും യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. യഹോവ അവരെ 7 സംവത്സരം മിദ്യാന്റെ കയ്യിൽ ഏൽപ്പിച്ചു. മിദ്യാൻ ഇസ്രായേലിന്മേൽ അധികാരം പ്രാപിച്ചു. ഇസ്രായേൽ മക്കൾ മിദ്യാനുകളുടെ നിമിത്തം പർവ്വതത്തിലെ ഗുഹരങ്ങളിലും ഗുഹകളിലും ദുർഗങ്ങളും ശരണമാക്കി. ഇസ്രായേൽ വിതച്ചിരിക്കുമ്പോൾ മിദ്യാനരും അമാലേക്കരും കിഴക്ക് ദേശക്കാരും അവരുടെ നേരെ വരും. അവർ അവർക്ക് വിരോധമായി പാളയമിറങ്ങി ഗസ വരെ നാട്ടിലെ വിള നശിപ്പിക്കും. ഇസ്രായേലിന് ആഹാരമോ ആടോ മാടോ കഴുതയോ ഒന്നും ശേഷിപ്പിക്കുകയില്ല. അവർ തങ്ങളുടെ കന്നുകാലികളും കൂടാരങ്ങളുമായി പുറപ്പെട്ട് വെട്ടുകിളി പോലെ കൂട്ടമായി വരും. അവരും അവരുടെ ഒട്ടകങ്ങളും അസംഖ്യമായിരുന്നു. അവർ ദേശത്ത് കടന്നു നാശം ചെയ്യും. ഇങ്ങനെ മിദ്യാന്യരാൽ ഇസ്രായേൽ ഏറ്റവും ക്ഷയിച്ചു. ഇസ്രായേൽ മക്കൾ യഹോവയോട് നിലവിളിച്ചു. ഇസ്രായേൽ മക്കൾ മിദ്യാന്യരുടെ നിമിത്തം യഹോവയോട് നിലവിളിച്ചപ്പോൾ യഹോവ ഒരു പ്രവാചകനെ ഇസ്രായേൽ മക്കളുടെ അടുക്കൽ അയച്ചു. അവൻ അവരോട് പറഞ്ഞത്, ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിങ്ങളെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ച് അടിമ വീട്ടിൽ നിന്ന് നിങ്ങളെ കൊണ്ടുവന്നു. മിസ്രയീമിന്റെ കയ്യിൽ നിന്നും നിങ്ങളെ പീഡിപ്പിച്ച് എല്ലാവരുടെ കയ്യിൽ നിന്നും ഞാൻ നിങ്ങളെ വിടുവിച്ചു. അവരെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് ദേശം നിങ്ങൾക്ക് തന്നു. യഹോവയ ഞാൻ നിങ്ങളുടെ ദൈവമാകുന്നു എന്നും നിങ്ങൾ പാർക്കുന്ന ദേശത്തെ സമൂഹരുടെ ദേവന്മാരെ ഹരിക്കുന്നു ഞാൻ നിങ്ങളോട് കൽപ്പിച്ചു. നിങ്ങളോ എന്റെ വാക്ക് കേട്ടില്ല. അനന്തരം യഹോവയുടെ ഒരു ദൂതൻ വന്ന് ഒഫ്രയിൽ അദ്ധ്യക്ഷരായ യോഗേശിന്റെ കരുവേലകത്തിൽ കീഴേരുന്നു. അവന്റെ മകനായ ഗിദെയോൻ പോതമ്പ് മിദ്യാനരുടെ കയ്യിൽ നിന്ന് പെടാതിരിക്കേണ്ടതിന് തിരിച്ചക്കിനരികെ വെച്ച് മരിക്കുകയായിരുന്നു. യഹോവയുടെ ദൂതൻ അവന് പ്രത്യക്ഷനായി, അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോട് ഉണ്ടെന്ന് അവനോട് പറഞ്ഞു. ഗിദെയോൻ അവനോട്, അയ്യോ യജമാനു, യഹോവ നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമുക്കിതൊക്കെയും ഭവിക്കുന്നതെന്ത്? യഹോവ നമ്മെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്നു എന്ന് നമ്മുടെ വിദാസന്മാർ നമ്മോട് അറിയിച്ചിട്ടുള്ള അവന്റെ അത്ഭുതങ്ങളൊക്കെയും ഇവിടെ. അപ്പോൾ യഹോവ നമ്മെ ഉപേക്ഷിച്ച് മിദ്യാനരുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ യഹോവ അവനെ നോക്കി, നിന്റെ ഈ ബലത്തോടെ പോക, നീ ഇസ്രായേലിനെ മിദ്യാനരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും. ഞാനല്ലയോ നിന്നെ അയക്കുന്നത് എന്ന് പറഞ്ഞു. അവൻ അവനോട്, അയ്യോ കർത്താവേ, ഞാൻ മിസ്രയീമിലെ ഇസ്രായേലിലെ എങ്ങനെ രക്ഷിക്കും? മനശ്ശെയിൽ എന്റെ കുലം എളിയതും എന്റെ കുടുംബത്തിൽ വെച്ച് ഞാൻ ചെറിയവനുമല്ലോ എന്ന് പറഞ്ഞു. യഹോവനോട്, ഞാൻ നിന്നോടുകൂടെ ഇരിക്കും. നീ ബിദാന്യരെ ഒരു ഒറ്റ മനുഷ്യനെ പോലെ തോൽപ്പിക്കുമെന്ന് കൽപ്പിച്ചു. അതിനെ അവൻ, നിനക്ക് എന്നോട് കൃപയുണ്ടെങ്കിൽ എന്നോട് സംസാരിക്കുന്ന നീ തന്നെ എന്നതിന് ഒരടയാളം കാണിച്ചു തരണമേ. ഞാൻ പോയി എന്റെ വഴിപാട് കൊണ്ടുവന്ന് നിന്റെ മുമ്പാകെ വെക്കുവോളം ഇവിടെ നിന്ന് പോകരുതേ എന്ന് അവനോട് പറഞ്ഞു. നീ മടങ്ങി വരുവോളം ഞാൻ താമസിക്കാം എന്ന് അവൻ അരുളി ചെയ്തു. അങ്ങനെ ഗിദെയോൻ ചെറു ഒരു കോലാട്ടിനെ കുത്തിയേക്ക് ഒരു പറ മാവും കൊണ്ട് പുളിപ്പില്ലാത്ത വടകളെയും ഒക്കി ഒരുക്കി മാംസം ഒരു കൊട്ടയിൽ വെച്ച് ചാറൊരു കിണ്ണത്തിന്മേൽ പറന്ന് ഒരു കരവേദത്തിന്റെ കീഴെ കൊണ്ടുവന്നു അവന്റെ മുമ്പിൽ വെച്ചു. അപ്പോൾ ദൈവത്തിന്റെ ദൂതൻ അവനോട്, മാംസവും പുളിപ്പില്ലാത്ത വടകളും എടുത്ത് ഈ പാറമേൽ വെച്ച് ചാറതിന്മേൽ ഒഴിക്കുക എന്ന് കൽപ്പിച്ചു. അവൻ അങ്ങനെ ചെയ്തു. യഹോവയുടെ ദൂതൻ കയ്യിലുള്ള വടിയുടെ അറ്റം കൊണ്ട് മാംസവും പുളിപ്പില്ലാത്ത വടയും തൊട്ടു. ഉടനെ പാറയിൽ നിന്ന് ഈ പുറപ്പെട്ട മാംസവും പുളിപ്പില്ലാത്ത വടയും യഹോവയുടെ ദൂതൻ അവൻ യഹോവയുടെ ദൂതൻ എന്നും ഗിദെയോൻ കണ്ടപ്പോൾ, അയ്യോ ദൈവമായ യഹോവേ, ഞാൻ യഹോവയുടെ ദൂതനെ അഭിമുഖമായി കണ്ടുപോയല്ലോ എന്ന് പറഞ്ഞു. യഹോവനോട്, നിനക്ക് സമാധാനം, ഭയപ്പെടേണ്ട, നീ മരിക്കുകയില്ല എന്ന് അരുളി ചെയ്തു. ഗിദെയോൻ അവിടെ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിതു, അതിന് യഹോവ ശലോം എന്ന് പേരിട്ടു. അത് നിന്നുവരെയും അബിയേസ്തർക്കുള്ള ഒഫ്രയിലുണ്ട്. അന്ന് രാത്രി യഹോവ അവനോട് കൽപ്പിച്ചത്, നിന്റെ അപ്പന്റെ ഇളയകാളയെ 7 വയസ്സുള്ള രണ്ടാമത്തെ കാളയെ കൊണ്ടുവരുന്ന നിന്റെ അപ്പനെ ബാലിൽ ബലിപീഠം ഇടിച്ച് അതിനരികെയുള്ള അശേര പ്രതിഷ്ഠയെ വെട്ടിക്കളക. ഈ ദുർഗത്തിന്റെ മുകളിൽ നിന്റെ ദൈവമായ യഹോവയ്ക്ക് നിയമപ്രകാരം ഒരു യാഗപീഠം പണിത് ആ രണ്ടാമത്തെ കാളയെ എടുത്ത് നീ വെട്ടി കളയുന്ന അശേര പ്രതിഷ്ഠയുടെ വിറക് കൊണ്ട് ഹോമയാഗം കഴിച്ച ഗിദെയോൻ തന്റെ വേലക്കാരിൽ 10 പേരെ കൂട്ടി യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ ചെയ്തു. എന്നാൽ അവർ തന്റെ കുടുംബക്കാരെയും പട്ടണക്കാരെയും പേടിച്ച് പകൽ സമയത്ത് അത് ചെയ്യാതെ രാത്രിയിൽ ചെയ്തു. പട്ടണക്കാർ രാവിലെ എഴുന്നേറ്റപ്പോൾ ബാലിന്റെ ബലിപീഠം ഇടിഞ്ഞു കിടക്കുന്നത് കണ്ടു. അതിനരികെ അശേര പ്രതിഷ്ഠയും വെട്ടിക്കളഞ്ഞിരിക്കുന്നത് പണിതിരിക്കുന്ന യാഗപീഠത്തിങ്കിൽ ആ രണ്ടാമത്തെ കാളയെ യാഗം കഴിച്ചിരിക്കുന്നതും കണ്ടു. ഇത് ചെയ്ത ആരെന്ന് അവർ തമ്മിൽ ചോദിച്ചു. അന്വേഷണം കഴിച്ചപ്പോൾ യോവാശിന്റെ മകനായ ഗിദെയോനാകുന്നു ചെയ്തത് എന്ന് ചോദിച്ചു. പട്ടണക്കാർ യോവാശിനോട്, നിന്റെ മകനെ പുറത്തു കൊണ്ടുവരിക, അവൻ മരിക്കണം. അവൻ ബാലിന്റെ ബലിപീഠം ഇടിച്ച് അതിനരികത്തുണ്ടായിരുന്ന അശേര പ്രതിഷ്ഠയെയും വെട്ടിക്കളഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. യോവാശ് തന്റെ ചുറ്റും നിൽക്കുന്ന എല്ലാവരോടും പറഞ്ഞത്, ബാലിന് വേണ്ടി നിങ്ങളോട് വ്യവഹരിക്കുന്നത് നിങ്ങളോ അവനെ രക്ഷിക്കുന്നത്? അവന് വേണ്ടി വ്യവഹരിക്കുന്നവൻ ഇന്ന് രാവിലെ തന്നെ മരിക്കണം. അവൻ ഒരു ദൈവമെങ്കിൽ തന്റെ ബലിപീഠം ഒരുത്തിന് ഇടിച്ചു കളഞ്ഞതുകൊണ്ട് താൻ തന്നെ തന്റെ കാര്യം വ്യവഹരിക്കട്ടെ. ഇവൻ അവന്റെ ബലിപീഠം ഇടിച്ചു കളഞ്ഞതിനാൽ ബാൽ ഇവന്റെ നേരെ വ്യവഹരിക്കട്ടെ എന്ന് പറഞ്ഞ് അവൻ അന്ന് യെരുബ്ബാൽ എന്ന് പേരിട്ടു. അനന്തരം മിദ്യാന്യരും അമാലേക്കരും കിഴക്ക് ദേശക്കാർ എല്ലാവരും ഒരുമിച്ച് കൂടി ചിരകടന്നു ഇസ്രായേൽ താഴ്വരയിൽ പാളയമടങ്ങി. അപ്പോൾ യഹോവയുടെ ആത്മാവ് ഗിദെയോന്റെ മേൽ വന്നു. അവൻ കാഹളമൂതി അബിയേസ്യരെ തന്റെ അടുക്കൽ വിളിച്ചു കൂട്ടി. അവൻ മനസ്സയിൽ എല്ലാവരുടെയും ദൂതന്മാരെ അയച്ചു, അവരെ തന്റെ അടുക്കൽ വിളിച്ചു കൂട്ടി. ആശേരിന്റെയും സെബൂലിന്റെയും നഫ്താലിയുടെയും അടുക്കലും ദൂതന്മാരെ അയച്ചു. അവരും പുറപ്പെട്ടു നിന്ന് അവരോട് ചേർന്നു. അപ്പോൾ ഗിദെയോൻ ദൈവത്തോട്, നീ അരുളിച്ചിരുന്നത് പോലെ ഇസ്രായേലിനെ എന്റെ കയ്യാൽ രക്ഷിക്കുമെങ്കിലാ, ഞാൻ രൂപമുള്ള ഒരു ആട്ടിൻ തോൽ കളത്തിൽ നിവർത്തിയിടുന്നു, മഞ്ഞ് തോലിന്മേൽ മാത്രം ഇരിക്കുകയും നിലമൊക്കെയും ഉണങ്ങിയിരിക്കുന്നതും ചെയ്താൽ നീ അരുളി ചെയ്ത പോലെ ഇസ്രായേലിനെ എന്റെ കയ്യിൽ കയ്യാൽ രക്ഷിക്കാമെന്ന് ഞാൻ അറിയുമെന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ സംഭവിച്ചു. അവൻ പിറ്റേന്ന് അധികാരത്തെ എഴുന്നേറ്റ് ഒരു പിരിഞ്ഞു മഞ്ഞ് വെള്ളം ഒരു ഗിണ്ടി നിറച്ചേറ്റത്തു. ഗിദെയോൻ പിന്നെയും ദൈവത്തോട്, നിന്റെ കോപം എന്റെ നേരെ ജ്വലിക്കരുതേ, ഞാൻ ഒരിക്കലും കൂടെ സംസാരിച്ചു കൊള്ളട്ടെ, തോൽ കൊണ്ടൊരു പരീക്ഷ കൂടെ കഴിച്ചു കൊള്ളട്ടെ, തോൽ മാത്രം ഉണങ്ങിയും നിലമൊക്കെയും മഞ്ഞ് കൊണ്ട് നനഞ്ഞു നിരിപ്പാൻ അറിയണേ എന്ന് പറഞ്ഞു. അന്ന് രാത്രി ദൈവം അങ്ങനെ തന്നെ ചെയ്തു. തോൽ മാത്രം ഉണങ്ങിയും നിലമൊക്കെയും മഞ്ഞ് കൊണ്ട് നനഞ്ഞു നിരുന്നു. അനന്തരം ഗിദെയോൻ എന്ന യെരുബ്ബാലും അവനോടുകൂടെയുള്ള ജനമൊക്കെയും അധികാലത്ത് പുറപ്പെട്ട് ഹരോദ് പുറവിനരികെ പാളയമിറങ്ങി മിദ്യാന്യരുടെ പാളയമോ അവർക്ക് വടക്ക് മോരേഗിനരികെ താഴ്വരയിലായിരുന്നു. യഹോവ ഗിദെയോനോട്, നിന്നോടുകൂടെയുള്ള ജനം അധികമാകുന്നു, എന്റെ കയ്യെ നേരക്ഷിച്ചു എന്ന് ഇസ്രായേൽ എന്റെ നേരെ വമ്പു പറയാതിരിക്കേണ്ടതിന് ഞാൻ മിദ്യാന്യരെ ഇവരുടെ കയ്യിൽ ഏൽപ്പിക്കുകയില്ല. ആകിയാൽ നീ ചെന്നാർക്കെങ്കിലും ഭയവും ഭീതിയും ഉണ്ടെങ്കിൽ അവൻ ഗിലെയാദ് പർവ്വതത്തിൽ നിന്ന് മടങ്ങിപ്പോയിക്കൊള്ളട്ടെ എന്ന് ജനത്തിൽ പ്രസിദ്ധപ്പെടുത്തുക എന്ന് കൽപ്പിച്ചു. എന്നാൽ ജനത്തിൽ 20,000 പേർ മടങ്ങിപ്പോയി, 10,000 പേർ ശേഷിച്ചു. യഹോവ പിന്നെയും അവരെ വെള്ളത്തിനകത്തേക്ക് കൊണ്ടുപോവുക, അവിടെ വെച്ച് ഞാൻ അവരെ പരിശോധിച്ചു തരാം. ഇവൻ നിങ്ങളോടുകൂടെ പോരട്ടെ ഞാൻ കൽപ്പിക്കുന്നവൻ പോരട്ടെ, ഇവൻ നിന്നോടുകൂടെ പോരേണ്ടെന്ന് ഞാൻ കൽപ്പിക്കുന്നവൻ പോരേണ്ട എന്ന് കൽപ്പിച്ചവനെ ഒക്കെ വെള്ളത്തിങ്കിലേക്ക് കൊണ്ടുപോയി. യഹോവ ഗിദെയോനോട്, അട്ടി നക്കി കുടിക്കും പോലെ നാവുകൊണ്ട് വെള്ളം നീക്കി നക്കി കുടിക്കുന്നവരെ ഒക്കെയും വേറെ കുടിപ്പാൻ വേറെയും കുടിപ്പാൻ മുട്ടുകൊട്ടി കുനിയുന്നവരെ ഒക്കെയും വേറെയും നിർത്തുക എന്ന് കൽപ്പിച്ചു. ദയവായി കൊണ്ട് വെച്ച് നക്കി കുടിച്ചവരാകെ 300 പേരായിരുന്നു. ശേഷം ജനമൊക്കെയും വെള്ളം കുടിപ്പാൻ മുട്ടുകൂട്ടി കുനിഞ്ഞു. യഹോവ ഗിദെയോനോട്, നക്കി കുടിച്ച 300 പേരെ കൊണ്ട് ഞാൻ നിങ്ങളെ രക്ഷിച്ച് മിദ്യാന്യരെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കും. ശേഷം ജനമൊക്കെയും താൻ തങ്ങളുടെ സ്ഥലത്തേക്ക് പോകട്ടെ എന്ന് കൽപ്പിച്ചു. അങ്ങനെ അവർ ജനത്തിന്റെ ഭക്ഷണ സാധനങ്ങളും കാഹളങ്ങളും മാറി വാങ്ങിയ ശേഷം ഇസ്രായേലൊക്കെയും വീട്ടിലേക്ക് പറഞ്ഞയക്കുകയും ആ 300 പേരെ നിർത്തുകയും ചെയ്തു. എന്നാൽ മിദ്യാന്യരുടെ പാളയം താഴെ സ്വഭൂമിയിൽ ആയിരുന്നു. ദൈവമേ എനിക്ക് യോഗ്യമാകുന്നു പറയുമോ?
പ്രിയക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. സൗത്വശ്രാന്തരത്തിന്റെ നേതൃത്വത്തിൽ എല്ലാ ബുധനാഴ്ചയും നടത്തി വരുന്ന അനുഗ്രഹീതമായ ടെലിഫോണിക് പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക് എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹാദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഒരു ബുധനാഴ്ചയുടെ വിവിധ സ്ഥലങ്ങളിലായിരുന്നുകൊണ്ട് ദൈവശബ്ദം കേൾപ്പാനും നമ്മെ തന്നെ ദൈവസന്നിധിയിൽ സ്വയം സമർപ്പിക്കുവാനും ജീവിത പഥങ്ങളിൽ വന്നുപോയ കുറവുകളെയും കുറ്റങ്ങളെ ദൈവസന്നിധിയിൽ ശാന്തമായിട്ട് പറഞ്ഞ് ശുദ്ധീകരണം പ്രാപിപ്പാനും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നന്മയിൽ ചുവടുവെക്കുവാൻ തക്കവണ്ണം നമ്മെ തന്നെ താഴ്ത്തുവാനും നമുക്ക് തന്ന ഈ അനുഗ്രഹീതമായ നിമിഷത്തെ ഓർത്ത് ആരോഗ്യത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും വന്ദിക്കുകയും ചെയ്യാം. ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകിയിട്ടുള്ള എല്ലാ പിതാക്കന്മാരെയും പ്രത്യേകമായിട്ട് ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠരെയും പ്രത്യേകിച്ച് ഇന്നത്തെ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളത് ഇന്നത്തെ തിരുവചനത്തിന്റെ ധ്യാനത്തിന് നേതൃത്വം കൊടുക്കുന്നത് കൂറുള്ള തിരുമനസുകൊണ്ടാണ്. ഒരുപക്ഷേ ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ ഏറ്റവും സന്തോഷമുള്ള ഒരു സംഗതി തന്നെയാണ് തിരുമേയുടെ സാന്നിധ്യം ഈ ശുശ്രൂഷയിൽ ഉണ്ടാകുന്നു എന്നുള്ളത്. എല്ലാവരുടെയും പേരിൽ വളരെ വിനയത്തോടും ഭക്തിയോടും കൂടി അഭിനയ തിരുമേനിയെ ധന്യമാർന്ന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സെന്റ് തോമസ് പള്ളിയിൽ വന്നിയ മാമനച്ചൻ, അതുപോലെ തന്നെ ശിവർഗീസച്ചൻ, ഐസക്കച്ചൻ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ ഭാഗവാക്കാകുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠരെയും വളരെ സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി അനുഗ്രഹീതമായ ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പള്ളിയങ്കണത്തിൽ കൂടിയിരിക്കുന്ന വിശ്വാസികളുൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ ശ്രദ്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും പ്രാർത്ഥനാപൂർവം ഓർക്കുകയും അനുഗ്രഹീതമായ ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. സുവിശേഷ ഗീതങ്ങളിലെ 245-ാമത്തെ ഗീതം, സുപരിചിതമായ പഴയ ഗീതം, സ്വർഗീയ പിതാവേ നിൻ തിരുഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ദൈവസന്നിധിയിലെ നിരന്തരം ആരാധനയിൽ നാം അർപ്പിക്കുന്ന പ്രാർത്ഥനയ ദൈവമേ അവിടത്തേക്കിതും ഭൂമിയിലും സംജാതമാകണമേ. ആ ഒരു നേതൃത്വത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ജീവിക്കുമ്പോൾ ദൈവിക സന്തോഷവും സമാധാനവും അനുഗ്രഹങ്ങളും ഒക്കെ പ്രാപ്യമാക്കുവാൻ തക്കോണം ഇടയാകും എന്നുള്ള ഉത്തമ ബോധ്യത്തോടുകൂടി ദൈവസന്നിധിയിലെ ഈ ഗീതം സമർപ്പിച്ചുകൊണ്ട് അനുഗ്രഹമായ ശുശ്രൂഷ നമുക്ക് ആരംഭിക്കാം. സുവിശേഷ ഗീതങ്ങളിലെ 245-ാമത്തെ ഗീതം. സ്വർഗീയ പിതാവേ നിൻ തിരുഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാക്കണേ. നിന്നിടം ചെയ്തോരാളെ പോലെ ഇന്നോ ഞാൻ നിന്നിടം ഞാനിരുന്നോടവാ എന്റെ
ഞങ്ങളുടെ പിതാവേ
സമാധാനം.
ിൽ വെച്ച് അച്ഛനാവളുടെ സാദൃശ്യത്തിൽ പരിശു സ്ത്രീയന്മാരുടെ മേലിറങ്ങിയ അവസ്ഥ ആശ്വാസപ്രദനായിരിക്കുന്ന പരിശുദ്ധ നിന്റെ ദിവ്യരശ്മികളാൽ ഞങ്ങളുടെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ, ഞങ്ങളുടെ നിരൂപണങ്ങളെ ജ്ഞാനപ്പെടുത്തണമേ, സകല സത്യത്തിലും ഞങ്ങളെ നടത്തണമേ. പരിശുദ്ധ മാമോദീസായും മൂറംഭൂതാഭിഷേകവും മൂലം ഞങ്ങളിൽ നീ നിവസിക്കുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. എന്നാൽ വേണ്ട അളവിൽ ഞങ്ങൾ അത് അറിയുന്നില്ല. ആകയാൽ ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു, ഞങ്ങളിൽ നീ ജ്വലിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളിൽ നീ ജ്വലിക്കണമേ. എല്ലായ്പ്പോഴും ഞങ്ങളിൽ വസിച്ച് ഞങ്ങളുടെ വിചാരങ്ങളെയും വചനങ്ങളെയും നടപടികളെയും ചൊവ്വാക്കണമേ. മാമോദിസാ മൂലം ഞങ്ങളിൽ ആവശ്യിക്കുകയും പരിശുദ്ധ മൂറോൻ മൂലം നിന്റെ അഭിഷേകം ഞങ്ങൾ പ്രാപിക്കുകയും ചെയ്തുവല്ലോ. തന്മൂലം ഞങ്ങൾ ദൈവമക്കളായി മുദ്ര കുത്തപ്പെട്ടു. പരിശുദ്ധാത്മാവേ, ഞങ്ങൾക്ക് യോഗ്യമണ്ണം ജീവിക്കുവാൻ ഞങ്ങളെ നീ സഹായിക്കണമേ. ദുഷ്ടനെ സദാ ഞങ്ങളിൽ നിന്ന് അകറ്റണമേ. പിന്നെ ഞങ്ങൾക്ക് അയച്ചു തന്നവനായ കർത്താവ് ഏത് പ്രകാരം നീ മൂലം അനുജയിച്ചു സാത്താനെ വിറകിൽ പോകാൻ നല്ലി അവനെ ഓടിച്ചുവോ? അപ്രകാരം ഞങ്ങളും അവന്റെ വ്യാപാരങ്ങൾക്ക് കീഴ്പ്പെടാതെ നീ മൂലം ഞങ്ങൾ അവനെ ജയിക്കുമാറാക്കണമേ. പരിശുദ്ധ സഭയിൽ നിരന്തരമായി അധിവസിക്കുന്ന പരിശുദ്ധാത്മാവേ, അതിലുള്ള ഭിന്നതകളെ നീ നീക്കണമേ. സത്യയുടെ നാരനിശ്ചയാൽ ഞങ്ങളെല്ലാം ഒന്നായി തീരുമാറാക്കണമേ. പരിശുദ്ധ ഞങ്ങളിൽ നീ ജ്വലിക്കണമേ. നിന്റെ വ്യാപാരപരമായ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്ത, സൗമ്യത, ഇന്ദ്രിയം എന്നിവയിൽ ഞങ്ങളെ നീ രക്ഷിക്കണമേ. ആയത് ഞങ്ങൾ നിനക്കും നീ അവനിൽ നിന്ന് പുറപ്പെടുത്തുന്ന പിതാവിനും നീ അവനിൽ എടുക്കുന്ന പുത്രനും സഭാ സ്തുതി സ്തോത്രവും സ്വാധിക്കുവാൻ തന്നെ പാറിക്കുമോ?
പ്രിയക ദൈവത്തിന്റെ പുരതിരുനാമത്തെ മാത്രം ഉണ്ടായിരിക്കട്ടെ. ഏറ്റവും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന അതീന തിരുമേനി പ്രാതിരായ വലിയ സഹോദരങ്ങളെ, വിവിധ സ്ഥലങ്ങളിലിരുന്നുകൊണ്ട് അനുഗ്രഹീതമായ ശുശ്രൂഷയിലെ ഭാഗമാകുന്ന വിശ്വാസികളുടെ സമൂഹമേ, വിവിധ സ്ഥലങ്ങളിലിരുന്നുകൊണ്ട് ഒരേ മനസ്സോടുകൂടെ ദൈവസന്നിധിയിൽ ആരിപ്പാൻ ദൈവം നമുക്ക് ആരോഗ്യവും അവസരവും തന്നതില് ഒരിക്കൽ കൂടി ദൈവത്തെ
മഹത്വപ്പെടുത്തുകയും
അനുഗ്രഹങ്ങളെ അവർ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുമ്പോഴേ കഴിവതും നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഡിവൈസ് അത് മ്യൂട്ട് ചെയ്തുകൊണ്ട് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റ് പല സ്ഥലങ്ങളിലിരുന്നുകൊണ്ട് നമ്മൾ സംസാരിക്കുമ്പോൾ പക്ഷേ അത് പ്രസംഗിക്കുമ്പോൾ പ്രയാസമായിട്ട് വരും, നാമുഖമായിട്ട് ഓർപ്പിക്കുന്നു. നമുക്കറിയാം ഇന്ന് സമൂഹത്തിൽ നടക്കുന്ന പല സംഭവവാസങ്ങളിലും നമ്മൾ കണ്ണുപിടിക്കുമ്പോൾ അസ്വസ്ഥതകളും പ്രതിബന്ധങ്ങളും പ്രതിസന്ധികളും നിറഞ്ഞ ഈ ലോകത്തിൽ മനുഷ്യൻ ജീവിതത്തിന്റെ പല ബുദ്ധിമുട്ടുകളും ഓർത്ത് നഷ്ടപ്പെട്ടു ഓടുന്ന ഒരു കാലഘട്ടത്തിൽ ശാന്തമായ ദൈവസന്നിധിയിൽ ഇരുന്ന് മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം നമുക്ക് ദൈവം അവസരം തന്നത് ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിന്റെ നന്മ കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ സ്വഭാവത്തിന്റെ മേന്മ കൊണ്ടോ ഒന്നുമല്ല, തമ്പുരാനെ നമ്മളോട് കൊടുക്കുന്ന കരുണയാണെന്നുള്ള തിരിച്ചറിവ്, ലഭിച്ചിരിക്കുന്ന ഓരോ നിമിഷവും ധന്യമാക്കി തീർക്കുവാൻ നമ്മുടെ മനസ്സും ശരീരവും അതിനായിട്ട് സമർപ്പിക്കണമേ എന്ന് ആമുഖമായിട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. നമുക്കറിയ സഭയെ സംബന്ധിച്ചോളം വളരെ ഏറ്റവും പ്രാധാന്യം നിറഞ്ഞ ഒരു ദിനങ്ങളിൽ കൂടി കടന്നു പോവുകയാണ്. നമ്മുടെ കർത്താവിന്റെ പുനരുദ്ധാന പെരുന്നാളിന് ശേഷം സ്വർഗാരോഹണ ശുശ്രൂഷ നമ്മൾ അനുഷ്ഠിച്ചു. അതിനുശേഷമുള്ള പെന്തിക്കോസ്തി പെരുന്നാളിലേക്ക് നമ്മെ തന്നെ ഒരുക്കുന്ന ദിനങ്ങളാണ്. ഒരുപക്ഷെ സഭാചരിത്രം പരിശോധിക്കുമ്പോൾ പ്രപഞ്ചത്തിലുണ്ടായ വലിയൊരു മാറ്റത്തിന് നിദാനമാക്കി തീർത്ത ഏറ്റവും ശ്രേഷ്ഠമായൊരു സംഭവമാണ് ശിഷ്യന്മാരുടെ മേലും അല്ലെങ്കിൽ ജീർത്തിൽ കൂടിയിരുന്ന സമസ്ത മാനവജാതിയുടെ മേലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആവർത്തിച്ചു എന്നുള്ളത്. ഒരുപക്ഷെ പ്രപഞ്ചത്തിന് തന്നെ ഉണ്ടായ ഒരു നൂതന ശുദ്ധീകരണമാണ് വാസ്തവത്തിൽ ഈ പെന്തിക്കോസ്തി പെരുന്നാൾ. ആ പ്രാധാന്യം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഓരോ വർഷവും ആ നന്മ അനുസ്മരിക്കുന്നതിൽ കൂടി ആ നന്മയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ആ വലിയ കൃപകളെ ആരാധനയിലും അനുഷ്ഠാനങ്ങളിൽ കൂടിയും വർത്തമാനകാലത്ത് അനുഭവിപ്പാൻ സഭ നമുക്ക് ഈ സാഹചര്യം ഒരുക്കി തന്നിട്ടുള്ളത്. ഈ പെരുന്നാളിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഈ ഒരു ആഴ്ച മുഴുവൻ കാത്തിരിപ്പിന്റെ ദിനങ്ങളായിട്ടാണ് നമ്മൾ അതിനെ സൂക്ഷിക്കുന്നത്. ഒരുപക്ഷെ ആരാധനാ ദിവസങ്ങളിലെ മറ്റു നോമ്പുകളെ പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ പ്രാധാന്യത്തോടുകൂടിയാണ് ഈ കാത്തിരിപ്പൽ ദിനങ്ങളെ കാണേണ്ടതെന്ന് പിതാക്കന്മാരെ നമ്മളെ ഓർപ്പിക്കുന്നു. കാരണം പരിശുദ്ധാത്മാവ് നമ്മളിലൊക്കെ ഉണ്ട്, പക്ഷെ ലഭിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ കൂടുതൽ പ്രോജ്വലിപ്പിക്കുവാൻ തക്കവണ്ണം ഈ കാത്തിരിപ്പൽ ദിനങ്ങളിൽ നമ്മെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാൻ സഭ നമ്മളെ പഠിപ്പിക്കുന്നു. വേദപുസ്തകം പരിശോധിക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ കർത്താവിന്റെ പർവ്വത പ്രസംഗങ്ങളിലൊക്കെയും നമ്മെ നിർബന്ധപൂർവ്വം പ്രാർത്ഥനാപൂർവ്വം അന്വേഷിക്കേണ്ട അല്ലെങ്കിൽ പ്രാർത്ഥനാപൂർവ്വം നമ്മൾ ദൈവസന്നിധിയിൽ ആവശ്യപ്പെടേണ്ട ഏറ്റവും വലിയ ദാനം അത് പരിശുദ്ധാത്മാവിന്റെയാണെന്ന് നമ്മൾ എപ്പോഴും ഓർപ്പെടുത്താറുണ്ട്. പക്ഷേ നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കത്തക്കുള്ള സാധ്യതകളൊക്കെ അന്വേഷിച്ച് ജീവിക്കുമ്പോൾ ആ വലിയ മഹത്വത്തെ നമ്മൾ മറന്നുപോകുന്നു എന്നുള്ളത് ഏറ്റവും വലിയ പ്രയാസമാണ്. അതുകൊണ്ട് ഒരുപക്ഷെ ഈ കാത്തിരിപ്പിന്റെ ദിനങ്ങളിലൊക്കെ കൂടുതൽ പരിശുദ്ധാത്മാവ് ലഭിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ കൂടുതൽ സത്യപ്പെടുത്തുവാൻ തക്കവണ്ണം ഈ ദിനങ്ങളൊക്കെ നമ്മൾ ഇടയാക്കി തീർക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കുകയും അതിനായിട്ട് ദൈവസന്നിധിയിൽ ശരണപ്പെടുകയും ചെയ്യാം. ഒരുപക്ഷെ ഈ പെന്തക്കോസ്ത് പെരുന്നാളിനോട് നമ്മൾ അടുത്ത് വരുമ്പോൾ ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും ഉള്ള ഏറ്റവും വലിയ സന്തോഷമായിട്ട് ഞാൻ കാണുന്നു ബോംബെ ഭദ്രാസനത്തിന്റെ പത്രാപൂരത്ത് അഭിയുന്നിയ ഗീവർഗീസ് മാർ കൂർലോസ്മാരുടെ സാന്നിധ്യം. നമുക്കറിയ ഒരു സാധാരണ വല്ലപ്പോഴും ഒക്കെ തിരുമേനിയും പിതാക്കന്മാരൊക്കെ ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കാറുണ്ടെങ്കിലും ഈ അടുത്ത സമയത്ത് ഒരു ചെറിയ ഇടവേള ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ തിരുമേനി നാട്ടിലേക്ക് പോയി മാത്രമൊന്നുമല്ല പിന്നെ സൗകര്യപ്രദമായിട്ട് പുതിയ തിരുമേനിക്ക് വരാൻ സാധിച്ചില്ല. തിരുമേനി പലപ്പോഴും ഇതിനകത്ത് പ്രവേശിക്കണം എന്ന് ആഗ്രഹിച്ചിട്ടും പക്ഷേ നാട്ടിൽ നിന്ന് പ്രവേശിക്കുമ്പോൾ ഡിസ്കണക്ട് ആയതുകൊണ്ട് പറ്റിയിട്ടില്ല. ആ ഒരു ഇടവേളയിൽ അഭിയുന്ന കൂർലോ തിരുമേനിയുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടായി എന്നുള്ളത് ഒരുപക്ഷെ ഈ വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ പ്രാർത്ഥനകൾ ശ്രദ്ധിക്കുന്നവർക്കൊക്കെ ഏറ്റവും അനുഗ്രഹവും സന്തോഷമാകും എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. കൂടുതലായിട്ടൊരു ഇൻട്രഡക്ഷൻ ആവശ്യമൊന്നുമില്ല. കാരണം പലകര സഭയിൽ ഏറ്റവും സീനിയർ ഭദ്രാപുരത്തെയും അതോടൊപ്പം തന്നെ സഭയിലെ ബോംബെ ഭദ്രാസനത്തിന്റെ അമരത്തിരുന്നുകൊണ്ട് ആ ഭദ്രാസനത്തെ ഏറ്റവും അനുഗ്രഹീതമായ ഒരു ഭദ്രാസനമായിട്ട് വളർത്തിക്കൊണ്ട് ആത്മീയമായിട്ടും ഭൗതികമായിട്ടും വളർത്തിക്കൊണ്ടു പോകുന്നതിൽ തിരുമനസിന്റെ ആ നേതൃത്വപാടവും ആത്മീയ ശക്തിയും ഒക്കെ ഒരുപക്ഷെ പല അടുത്തറിയാതെ പലരും തിരിച്ചറിഞ്ഞിട്ടുള്ളതാണ്. അമേരിക്കയിൽ വിവിധ പള്ളികളുടെ അപേക്ഷ പ്രകാരം ഇവിടെ സന്ദർശിക്കുവാൻ കോണം കടന്നു വന്ന തിരുമേനി ഈ ഒരു ശുശ്രൂഷയിൽ തിരുമേനിയുടെ സാന്നിധ്യവും വാക്കുകളും ഉണ്ടാകണം ഞാൻ അപേക്ഷിച്ചപ്പോൾ ഒരു മടിയും കൂടാതെ വളരെ സന്തോഷത്തോടുകൂടി തിരുമേനിയെ സംബന്ധിച്ചതിൽ പ്രത്യേകമായിട്ടുള്ള നന്ദിയും സ്നേഹവും ഈ പ്രാർത്ഥനാ കൂട്ടായ്മയുടെ പേരിൽ സമയത്ത് അറിയിക്കുകയാണ്. തിരുമേനി കോളേജ് സ്റ്റേഷനിൽ ഇരുന്നുകൊണ്ട് പ്രത്യേകിച്ച് ബലഹീനനെ ശുശ്രൂഷിക്കുന്ന സെന്റ് ഗ്രിഗറീസ് പള്ളിയിലെ ജീവൻ എന്ന് പറയുന്ന അംഗങ്ങളുടെ ഭവനത്തിൽ ഇരുന്നുകൊണ്ടാണ് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നത്. ഇന്ന് വൈകിട്ട് സെന്റ് ഗ്രിഗറീസ് പള്ളിയിൽ തിരുമേനി വിശുദ്ധ ബലി അർപ്പിക്കുന്നുണ്ട്. നിങ്ങൾ എല്ലാവരുടെയും പേരിൽ അഭിന തിരുമനസിനെ വളരെ സ്നേഹാദരവോടുകൂടി സമയത്ത് സ്വാഗതം ചെയ്യുന്നു. സുവിശേഷ ഗീതങ്ങളിലെ 155-ാമത്തെ ഗീതം, സുവിശേഷ ഗീതങ്ങളിലെ 155-ാമത്തെ ഗീതം ദൈവത്തിന് ഭാഗം സമർപ്പിച്ചതിന് ശേഷം അഭിന തിരുമനസ്സുകൊണ്ട് ധ്യാന പ്രസംഗം നയിക്കുന്നതായിരിക്കും. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. ഈ കാത്തിരിപ്പ് ദിനങ്ങളിലൊക്കെ നമ്മെ തന്നെ സമർപ്പിക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന ദാനത്തെ അത് വാക്കുകൊണ്ട് പറയുവാനോ ലോകത്തിലെ സംഗതികളെ കൊണ്ട് അളക്കുവാനോ സാധ്യമല്ലാത്തതിലപ്പുറമായ ആ കൃപകളെ ആ മൂല്യത്തെ തിരിച്ചറിയുവാൻ തക്കവണ്ണം അനുഭവിച്ചറിയുവാൻ തക്കവണ്ണം ഇടയാക്കി തീർക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ദൈവസന്നിധിയിൽ ഈ ജീവിതം സമർപ്പിക്കാം.
നിന്റെ സ്നേഹം ബഹുമാനപ്പെട്ട രാജേഷൻ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുകയും കേരള ഭാരതത്തിൽ അദ്ദേഹത്തിന്റെ സമയം വളരെ വിലപ്പെട്ടതായിട്ട് വേർതിരിക്കുകയും ഇപ്പോഴും സഭയുടെ ശുശ്രൂഷയെ വളരെ സജീവമായിട്ട് ബന്ധപ്പെടുകയും നേതൃത്വം നൽകുകയും ചെയ്യുന്നു എന്നുള്ളത് സന്തോഷകരമാണ്. ഇതിലേക്ക് ക്ഷണിച്ച ബഹുമാനപ്പെട്ട അച്ഛനോടും സഭിക്കുന്ന ഇവരോടുള്ള വ്യക്തിപരമായിട്ടുള്ള കടപ്പാടും സ്നേഹവും കരുതലും ഞാൻ വിനയപൂർവ്വം വേർതിരിക്കട്ടെ. ഈ വളരെ ഭാഗ്യപ്പെട്ട ഒരവസരത്തിലാണ് നിങ്ങളോടൊപ്പം ഈ സമയം ചെലവഴിക്കാനിടയാവുന്നു എന്നുള്ളത് ദൈവകൃപയായി ദൈവിക നടത്തിപ്പായിട്ട് ഞാൻ കാണുകയും ആ കൃപയ്ക്കായിട്ടും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുക. മനുഷ്യൻ ആത്മീയ ലോകത്തിൽ വളരെ തിരക്കിലാണ്. നിമിഷങ്ങൾ സ്വതന്ത്രമായിട്ട് കണ്ടെത്തുവാനും വിനയപൂർവ്വം ദൈവസ്ഥാനത്തിൽ അണയുവാനും ക്രിസ്തീയ കൂട്ടായ്മ ആചരിക്കുവാനും മനുഷ്യൻ ബുദ്ധിമുട്ടുന്ന ഒരു മനോഭാവത്തിലാണ് പലപ്പോഴും കഴിയുന്നത്. ചരിത്രത്തിൽ 10 ദിവസം മുഴുവനായിട്ട് ധ്യാനത്തിലും പ്രാർത്ഥനയിലും ചെലവഴിക്കുകയും ദൈവകൃപയിൽ പൂർണ്ണമായി ശരണപ്പെടുകയും ക്രിസ്തീയ മൂല്യങ്ങളോടുകൂടി ആയിരിക്കാൻ തക്കവണ്ണം ദൈവസ്ഥാനത്തിൽ അണയുകയും ചെയ്ത ഒരു സംഘം വിശുദ്ധന്മാരുടെ പരിശുദ്ധ കന്യമുറിയാമിന്റെയും പരിശുദ്ധന്മാരായ അപ്പോസ്തലന്മാരുടെയും ആദിമ ക്രിസ്തീയ സഭയിലെ വളരെ ആവേശത്തോടെ ദൈവവചനങ്ങൾ ശ്രദ്ധിക്കുവാനായിട്ട് ഉത്സാഹിച്ച പുണ്യപുട്ട പിതാക്കന്മാരും പുണ്യവതികളുമായിട്ടുള്ള ഒരു വലിയ സംഘത്തിന്റെ കൂട്ടായ്മയെ ആചരിക്കുന്ന വളരെ വിലപ്പെട്ട അവസരമാണ്. അത് അനുസ്മരിക്കുവാനായിട്ട് നമുക്ക് ലഭിക്കുന്നത് ഭാഗ്യകരമായിട്ടുള്ള ഒരു സ്ഥിതി വിശേഷവുമാണ്. അതുകൊണ്ട് കർത്താവിന്റെ വചനപ്രകാരം പരിശുദ്ധ അപ്പോസ്തലന്മാര് കാത്തിരിപ്പിന്റെ ദിവസങ്ങളെ ചെലവഴിച്ചത് വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു സംഗതിയാണ്. അവർക്ക് നിർദ്ദേശം ലഭിച്ച അവസരത്തില് അപ്രത്യക്ഷനാകുന്ന തങ്ങളുടെ ഗുരുവിനെ ആണ് അവരവസാനമായി കാണുന്നത്. എന്നാൽ ആ നാവലിന് ഉയർന്നു വന്ന ശബ്ദത്തിന് വലിയ വില കൊടുത്തുകൊണ്ട് അപ്രത്യക്ഷമാകുമ്പോൾ നഷ്ടപ്രായമായ ഒരു ചിന്തയിലല്ല, ഈ ആവേശത്തോടെ വളരെ സന്തോഷത്തോടെ അവൻ കൽപ്പിച്ചതനുസരിച്ച് മലയിറങ്ങി മറ്റേ മല കയറി മാളികമുറയിൽ ഒരുമിച്ച് കൂടി പ്രാർത്ഥനയിലും ധ്യാനത്തിലും ചെലവഴിക്കുന്ന ഒരു സംഘത്തെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പരിശുദ്ധാത്മാവിന്റെ വ്യാപാരം പെന്തക്കോസ്ത് പെരുന്നാളിന്റെ ദിവസം മാത്രമല്ല അതിന് മുമ്പ് മുതൽ വളരെ സജീവമായിട്ട് വളർന്നു വന്നിരുന്നു എന്നുള്ളത് ആനന്ദകരമായിട്ടുള്ള സ്തോത്രഗീതങ്ങൾ അർപ്പിക്കുവാൻ വിലപ്പെട്ട ഒരു സംഗതിയാണ്. അതുകൂടാതെ അപ്പോസ്തലന്മാരുടെ ഓരോ നിമിഷങ്ങളും അവരെ ദൈവസ്ഥാനത്തിൽ അണയുമ്പോൾ ലോകത്തിന്റെ പല ഭാഗത്തുനിന്നും ആ പട്ടണത്തിലേക്ക് കടന്നു വന്നവരെല്ലാം പരിശുദ്ധാത്മാവ് അതിലേക്ക് ആകർഷിച്ച് പർത്യരും മേദ്യരും സലാമ്യരും മെസപ്പൊത്താമ്യക്കാരും ഏഷ്യക്കാരും ലോകത്തിന്റെ പല ഭാഗത്തുനിന്ന് വന്ന എവരെയും ഒരുമിച്ച് അണിനിരത്തുവാനും ദൈവജനം കേൾക്കുവാനും അത് ധ്യാനിക്കുവാനും ഏറ്റുവാങ്ങുവാനും തങ്ങളുടെ നാട്ടിലേക്ക് അത് കൊണ്ടുപോകുവാനും ഇതിനോട് ദൈവത്തിന്റെ ദിവ്യസാന്നിധ്യവും തിരുവചനത്തിന്റെ മാതൃകവും പ്രപഞ്ചത്തിൽ മുഴുവനായിട്ട് പ്രചരിപ്പിക്കുവാനുള്ള ആരംഭം അതിന്റെ ഉദ്ഘാടനം നടക്കുന്ന അവസരത്തിൽ ഇവരെല്ലാവരും ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുവാനും ധ്യാനിക്കുവാനും സമയം ചെലവഴിച്ചു എന്നുള്ളത് സന്തോഷകരമായ ഒരു സംഗതിയാണ്. ആ ഒരു കാര്യത്തെ അനുസ്മരിപ്പിക്കുന്ന ദിനങ്ങളാണ് എന്നുള്ളത് ദൈവസന്നിധി സ്ഥാപനത്തോടെ നമുക്ക് വർദ്ധിക്കാം. ആ ഒരു വലിയ പാരമ്പര്യം 20 നൂറ്റാണ്ടായിട്ട് ഇന്നും പ്രചരിപ്പിച്ചു വരുന്നു എന്നുള്ളത് സഭയെ സംബന്ധിച്ചിടത്തോളം വളരെ സമ്പന്നമാണ്. ഈ നൂറ്റാണ്ടുകളെല്ലാം ജീവിച്ചിരുന്ന ഓർത്തഡോക്സ് വിശ്വാസികൾ ഭക്തിയോടുകൂടി വിനയത്തോടുകൂടി സമർപ്പണത്തോടുകൂടി പ്രത്യാശയോടുകൂടി സാക്ഷ്യത്തോടുകൂടി ഈ ദിനങ്ങൾ ആചരിക്കുന്നു എന്നുള്ളത് എത്രയോ ഭാഗ്യകരമായിട്ടുള്ള അവസ്ഥയാണ്. പരിശുദ്ധാത്മാവ് ആ കാര്യത്തിലും നമ്മെ വഴി നയിക്കുന്നു. കുറെ നാളുകളായിട്ട് ഈ മദ്രാസനത്തിൽ ഇതുപോലൊരു കൂട്ടായ്മ ആചരിക്കുമ്പോൾ ഈ ദിവസം ദൈവസ്ഥാനത്തിൽ ഈ നിമിഷങ്ങൾ ചെലവഴിക്കാനിടയാവുന്നു. അനേകർ അവരോട് വാസസ്ഥലങ്ങളിൽ ഒരുപക്ഷെ ദേവാലയത്തിലുമായിട്ട് ഈ സമയം ചെലവഴിക്കുന്നു. അത് ധ്യാനത്തിലും പ്രാർത്ഥനയിലും വേർതിരിക്കുന്നു എന്നുള്ളത് അങ്ങേയറ്റം സന്തോഷകരമായ ഒരു സംഗതിയാണ്. ഈ വലിയ കൂട്ടായ്മയെ ഓർത്ത് ജീവനുള്ള ദിവസത്തെ മാറ്റപ്പെടുത്തുകയാണ്. ഇതിന്റെ സമ്മന്നത അനുഭവിക്കാൻ നമ്മൾ എങ്ങനെ ഒരുക്കണം എന്നുള്ളതാണ് വളരെ അടിസ്ഥാനപരമായി കൂടിയുള്ള ചർച്ച. എന്താണ് ഏത് വിധത്തിലാണ് ഒരുങ്ങേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് പൂർണ്ണമായിട്ടുള്ള രൂപം ഇല്ലായിരുന്നുവെങ്കിലും ക്രിസ്തുവിന്റെ വചനത്തിനോട് ക്രിയാത്മകമായിട്ട് പ്രതികരിച്ച് അതിന്റെ അന്തസത്തയെ ഉൾക്കൊണ്ട് അത് പൂർണ്ണമായിട്ട് അനുഭവിക്കാനായിട്ട് വാഞ്ചിച്ച് പ്രാർത്ഥനയോടുകൂടി ജാഗരണത്തോടുകൂടി ഉപവാസത്തോടുകൂടി പ്രത്യേകമായ ഒരുക്കത്തോടുകൂടി സമയം ചെലവഴിച്ചു എന്നുള്ളതാണ് ആദ്യ സമൂഹത്തിന്റെ മനോഹാരിത കാണുന്നത്. എത്ര ദിവസം കാത്തിരിക്കണം എന്ന് പറഞ്ഞില്ല. പാർക്കിലെത്തായെ ഞാൻ അയക്കാം, അയക്കുമ്പോൾ അവൻ വന്ന് ശക്തി പകരും എന്നുള്ള സന്ദേശത്തിനനുസരിച്ച് ആ പൂർണ്ണ അനുസരണത്തില് വലിയ പ്രത്യാശയെ അവിടെ നിമിഷങ്ങൾ ആരംഭിച്ചു. 10-ാം ദിവസം പരിശുദ്ധാത്മാവ് ആവസിച്ചു. അവരുടെ പെരുന്നാൾ ദിവസം വലിയ അനുഭവമായിട്ട് രൂപാന്തരപ്പെട്ടു എന്നുള്ളതാണ് ചരിത്രം. പാരമ്പര്യത്തിൽ കാണുന്ന മുഹൂർത്തങ്ങളെ പരിശുദ്ധാത്മാവിന്റെ നിറവുകൊണ്ട് എത്രമാത്രം സമ്പന്നമാക്കാം എന്ന് വളരെ വ്യക്തമായിട്ട് വിവക്ഷിക്കുന്ന ഒരു വളരെ വിലപ്പെട്ട പെരുന്നാളാണ് പെന്തക്കോസ്ത് പെരുന്നാൾ. ആ പെന്തക്കോസ്ത് പെരുന്നാൾ ദിവസം കൂടാരപ്പെരുന്നാളിന്റെ മഹത്തരമായിട്ടുള്ള അനുഭവങ്ങളുടെ എത്രയോ സമൃദ്ധമേറിയ അനുഭവമാണ് അവിടെ വേർതിരിച്ചത് എന്നുള്ളത് എത്രയോ ആനന്ദകരമാണ്, അനുഭവ സമ്പന്നമാണ്. ദൈവത്തെ എത്രമാത്രം സ്തോത്രം ചെയ്താലാ മതിയാവുന്നത്. അതിന്റെ ഒരു ആവിഷ്കരണം നാം ദേവാലയത്തിലായാലും ഭവനത്തിലായാലും ഒരുമിച്ചിരുന്ന് ചെലവഴിക്കുവാനായിട്ട് സാധിക്കുന്നു. ഇതിന്റെ നിമിഷങ്ങള് വളരെ അടുക്കും ചുട്ടിയുള്ളതായി നമ്മുടെ ജീവിതത്തിലേക്ക് എത്തിക്കുവാൻ എങ്ങനെ സാധിക്കും എന്നുള്ളതാണ് നിർണായകമായ ഒരു സംഗതി. ഒന്നര ആഴ്ച കാലം ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും ചെയ്തതുപോലെ ഏതാനും നിമിഷങ്ങളെങ്കിലും ദിവസവും കർത്തൃസ്ഥാനത്തിൽ അണയുവാനും ഈ ദിവസങ്ങളുടെ പ്രാധാന്യം ഉൾക്കൊള്ളുവാനും ആദിമസഭയിലുണ്ടായ അനുഭവത്തിന്റെ വലിയ വേലിയേറ്റം സ്വന്തമായിട്ട് ഏറ്റുവാങ്ങുവാനും സാധിക്കുന്ന ദൈവകൃപയിൽ ശരണപ്പെടുവാൻ നമുക്ക് എങ്ങനെ സാധിക്കും എന്നുള്ളത് താല്പര്യപൂർവ്വം ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്. 10 ദിവസം ഒരുമിച്ച് ചെലവഴിക്കുവാനായിട്ട് നമുക്ക് സാധിക്കാത്ത ഒരു മാനസിക ഭാവത്തിലാണെങ്കിലും വളരെയേറെ ആളുകൾ ഈ ദിവസങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കി ഒരുക്കത്തോടുകൂടി പ്രാർത്ഥനയോടുകൂടി ഉപവാസത്തോടുകൂടി ജാഗരണത്തോടുകൂടി ചെലവഴിക്കുന്നു എന്നുള്ളത് ആനന്ദകരവും പ്രത്യാശ നിറഞ്ഞതും വളരെ മാതൃകാപരവുമാണ്. അതിനെ പ്രതിയും ചെയ്യേണ്ട ദിവസത്തെ മഹത്വപ്പെടുത്തുകയാണ്. നമുക്കും കൂടുതൽ നിമിഷങ്ങൾ ഇതിനുവേണ്ടി വേർതിരിക്കാനായിട്ട് സാധിക്കുമോ? ദൈവസ്ഥാനത്തിൽ അണയുവാൻ സാധിക്കുമോ? എത്ര നിമിഷങ്ങൾ എല്ലാ ദിവസവും താല്പര്യപൂർവ്വം കൂടുതൽ പതിവുള്ള പ്രാർത്ഥനയ്ക്ക് അപ്പുറമായിട്ട് ദൈവസ്ഥാനത്തിൽ അണയുവാനും തിരുവചനം ധ്യാനിക്കുവാനും പരിശുദ്ധാത്മാവിന്റെ വ്യാപാരത്തിനായിട്ട് കാത്തിരിക്കുവാനും നമുക്ക് സാധിക്കണം. ബഹുമാനപ്പെട്ട അച്ഛൻ പറഞ്ഞതുപോലെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നത് ഈ നിമിഷം മാത്രമല്ല, നമ്മൾ മാമോദിസയിൽ കൂടിയും സഭയിലെ ആരാധനയിൽ കൂടിയും കൗതാശിയുമായിട്ടുള്ള അനുഭവങ്ങളിൽ കൂടിയും ക്രിസ്തീയ മൂല്യങ്ങളിൽ കൂടിയും ധാരാളമായിട്ട് അനുഭവ സമ്പന്നമായിട്ടുണ്ട്. പരിശുദ്ധ മോർവാനിൽ കൂടി അതിന്റെ അഭിഷേകത്തിൽ കൂടി നാം ധന്യരായിട്ടുണ്ട്. പരിശുദ്ധാത്മ വ്യാപാരം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. എന്നാൽ അതിനെ പുതുക്കുവാനുള്ള ഒരു വലിയ ശുശ്രൂഷയും ഉത്തരവാദിത്വവും നമ്മൾ കാര്യമായിട്ട് കൈകാര്യം ചെയ്യുമ്പോൾ അനുഗ്രഹങ്ങളും അനുഭവങ്ങളും സമൃദ്ധിയായിട്ട് ചേർക്കാനും ഇതുപോലുള്ള അവസരങ്ങളെ ദൈവത്തിന് മഹത്വം അർപ്പിക്കുവാനും പരിശുദ്ധാത്മാവിന്റെ ഫലം അനുഭവിക്കുവാനും സാധിക്കുന്ന അവസരങ്ങളായിട്ട് വേർതിരിക്കും എന്നതാണ് കരുണീയമായിട്ടുള്ളത്. ആ ഭാഗ്യത്തിലേക്ക് ദൈവമേ ഇടപെടി നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പെന്തക്കോസ്ത് പെരുന്നാള് ആചരിക്കുന്നതിന് അവരൊരുങ്ങിയിരുന്നത് ഒരു മാളികയും അറിയില്ല. ആ മാളിക ഒരു വ്യക്തിയുടെ സ്വന്തമായിരുന്നു. നമ്മുടെ ദേവാലയം നമ്മൾ ഒരുമിച്ച് അധ്വാനിച്ച് വളർത്തിയെടുത്തിട്ടുള്ളതാണ്. അവിടെ സ്വകീയമായിട്ടുള്ള ആരാധനയും അനുഗ്രഹരമായിട്ടുള്ള കൂട്ടായ്മയും ആചരിക്കപ്പെടുന്നുണ്ട്. നമ്മുടെ ഭവനങ്ങളും നമ്മുടെ കൊച്ചു പ്രാർത്ഥനകൾ കൂടി തിരുവചനം ധ്യാനിക്കുന്നതിൽ കൂടി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നതിൽ കൂടി മനോഹരമായിട്ടുള്ള ഈ മാളിക മുറിയുടെ പ്രതീകമായിട്ട് വേർതിരിക്കപ്പെടുന്ന അവസരങ്ങൾ ധാരാളമായിട്ടുണ്ട്. അത് അതിന്റെ ചൈതന്യത്തിൽ നിലനിർത്താൻ സാധിക്കണമെങ്കിൽ ദൈവത്തിന് പരിശുദ്ധാത്മാവ് അവിടെയും വ്യാപരിക്കും എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ കാത്തിരിപ്പിന്റെ വാസസ്ഥലങ്ങളായിട്ട് നമ്മുടെ ഭവനങ്ങളെയും സർവോപരി നമ്മുടെ ഹൃദയങ്ങളെയും രൂപാന്തരപ്പെടുത്തുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവെ ഞങ്ങളെ ശക്തീകരിക്കണമേ എന്ന് വിനയപൂർവ്വം പ്രാർത്ഥിക്കാം. പക്ഷേ ഈ അവസരം നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ ഈ പ്രപഞ്ചത്തിൽ മുഴുവനും കാത്തിരിപ്പിന്റെ നല്ല അനുഭവത്തിലേക്ക് വരുന്ന നാളെയുടെ നല്ല അനുഭവങ്ങൾ ഉണ്ടാകുവാൻ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. അടിസ്ഥാനപരമായിട്ടുള്ള താല്പര്യങ്ങൾ കണ്ടെത്തുവാനായിട്ട് ശ്രമിക്കുമ്പോഴെല്ലാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വ്യാപാരത്തിന്റെ പ്രാധാന്യവും അതിന്റെ ആ അത്യാവശ്യവും നമ്മുടെ ഉൾക്കൊള്ളിൽ ഉച്ചുരിക്കുകയും അതിനനുസരിച്ച് നമ്മൾ പ്രതികരിക്കുകയും ചെയ്യും.
ഡിസ്കണക്ട് ആയതാ?
അറിയുന്നു അവിടുത്തെ വേദം ഞങ്ങൾ കാണിച്ച
ദൈവകൃപയിൽ പൂർണ്ണമായി ശരണപ്പെട്ട് നമ്മുടെ ഹൃദയങ്ങളുടെയും മാളികമുറിയുടെ മനോഹാരിതയിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവെ ഞങ്ങളുടെ വഴി നയിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ഒരു സാന്ദ്രം പുതിയ ഉണർവിന്റെ ഒരു സന്ദേശവും സമാധാനത്തിന്റെ വലിയ വാക്കുകളും ഒരുമിച്ച് വരുവാനുള്ള ഭാഗ്യത്തെ കുറിച്ചുള്ള ചിന്തകളും പരിശുദ്ധാത്മാവിനാൽ യോജിക്കപ്പെടുന്നു എന്നുള്ള സന്ദേശവും നമുക്ക് ഏറ്റുവാങ്ങാൻ സാധിക്കുമ്പോൾ അതെന്ത്, എങ്ങനെ, എന്റെ പങ്കാളിത്തം എന്ത് എന്ന് അന്വേഷിക്കുകയും കണ്ടെത്തുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവിൽ സങ്കേതപ്പെടുകയും ചെയ്യുന്ന ഒരു നാളിലേക്ക് നമുക്ക് വിനയപൂർവ്വം നടന്നെടുക്കാം. അതിനെതിരായിട്ട് നിൽക്കുന്ന തടസ്സമായിട്ട് നിൽക്കുന്ന എല്ലാ അംശങ്ങളെയും ദുരിതാക്കുന്ന പരിശുദ്ധാത്മാവിന്റെ വ്യാപാരം സമർത്ഥമായി തരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ ഹൃദയങ്ങളിലും നമ്മുടെ ബന്ധങ്ങളിലുമുള്ള വിള്ളലുകളും അകൽച്ചകളും പൈശാചികതയും അന്ധകാരവും നമ്മൾ നീക്കി വിശുദ്ധിയുടെയും കൂട്ടായ്മയുടെയും ക്രിസ്തീയ മൂല്യങ്ങളുടെയും നല്ല അനുഭവത്തിൽ എത്തിച്ചേരുവാനും മലങ്കര ഓർത്തഡോക്സ് സഭയിൽ കൂടി ലോക ക്രൈസ്തവ സമൂഹത്തിന് കുറെക്കുറെ ഹൃദ്യമായ ബന്ധങ്ങളിലേക്ക് നടന്നെടുക്കുവാനും ലോക ജനതയ്ക്ക് ദൈവത്തിന്റെ രൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യരാശിക്ക് കർത്താവിന്റെ രണ്ടാമത്തെ വരവിനായിട്ട് നോക്കി പാർക്കുന്ന നാളെയിലേക്ക് നടന്നെടുക്കുവാൻ തക്കവണ്ണം ഈ കാത്തിരിപ്പിന്റെ ദിവസങ്ങളെ അനുഭവ്യമാക്കി തീർക്കുവാൻ നമ്മുടെ ഓരോ നിമിഷങ്ങളും ഓരോ ദിവസവും കൂടുതൽ സമയം ധ്യാനത്തിനും പ്രാർത്ഥനയിലും ചെലവഴിക്കുവാനും നമ്മെ തന്നെ സമർപ്പിക്കുവാനും ആത്മാർത്ഥമായി അനുതാപത്തോടുകൂടി ദൈവാശ്രയത്തോടുകൂടി ദൈവകരുണയിൽ അഭയം തേടുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് ഞങ്ങളെ വഴി നയിക്കണമേ എന്ന് വിനയപൂർവ്വം പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ വഴി നയിക്കട്ടെ. ഈ കൂട്ടായ്മ കൂടുതൽ അനുഗ്രഹമായി ഭവിക്കട്ടെ. സഭയുടെ ദൈവത്തിന് പ്രസാദകരമായി വകുപ്പാൻ തോന്നണം. സംഗതിയാക്കട്ടെ ദൈവജനത്തെ രക്ഷയുടെ പൂർണ്ണതയിലേക്കും സമാധാനത്തിന്റെ സമൃദ്ധിയിലേക്കും ആത്മാവിന്റെ ഫലത്തിലേക്കും പരിശുദ്ധാത്മാവ് വഴി നയിക്കട്ടെ. ദൈവസ്നേഹം നിങ്ങൾക്ക് ഏവർക്കും കൈമാറുന്നു. ഇനിപൂർവ്വം വാക്കുകളെ അവസാനിപ്പിക്കും. ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ.
അഭിവന്യ ഗീവർഗീസ് പാർ കുറുലോസ് തിരുമേനി. സഭയുടെ അനുഗ്രഹീതമായ ഒരു കാലഘട്ടത്തിലെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് ചരിത്രപരവും വേദപുസ്തക അടിസ്ഥാനപരവും ദൈവശാസ്ത്രപരവുമായ പ്രാധാന്യം പെന്തക്കോസ്തി പെരുന്നാളിനെ കുറിച്ച് വളരെ ഭംഗിയായി ഒരാമുഖമായി ദീർഘമേറിയ ഒരു പ്രസംഗത്തെക്കാൾ ഉപരിയായി ധാരാളം കാര്യങ്ങൾ ചുരുങ്ങിയ വാചകത്തിലൂടെ അഭിവന്യ തിരുമേനി നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് ഉണ്ടായത്. രാജശേഷൻ ആമുഖത്തിൽ ഓർമ്മപ്പെടുത്തിയതുപോലെ ചില സന്ദർഭങ്ങളിൽ അഭിവന്യ പിതാക്കന്മാരുടെ സാന്നിധ്യവും അവരുടെ വചനവും ശ്രോതാക്കൾക്കും വിശ്വാസികൾക്കും ഏറെ ചൈതന്യവും ദൈവകൃപയും ആത്മീയ ഉണർവും നൽകുമെന്നുള്ളതിന് സംശയം വേണ്ട. പെന്തക്കോസ്തി പെരുന്നാൾ കാലഘട്ടങ്ങളായി നമ്മൾ ആചരിച്ചു വരുന്ന ഒരു പെരുന്നാളാണെങ്കിൽ തന്നെയും തിരുമേനി ഓർമ്മിപ്പിച്ച പ്രധാനപ്പെട്ട കാര്യം, ഇറ്റ്സ് എ ചെയിൻ പ്രോസസ്. 2000 വർഷമായിട്ടും ഈ അനുഗ്രഹീതമായ ചൈതന്യത്തെ നിലനിർത്തുവാൻ നമ്മുടെ സഭയ്ക്ക് ഇന്നും അത് കഴിയുന്നു എന്നുള്ളത് ഈ പെരുന്നാളിന്റെ ഏറ്റവും പ്രസക്തമായ കാര്യമായിട്ടാണ് തിരുമേനി തന്റെ സന്ദേശത്തിലൂടെ ഊന്നി പറയുകയുണ്ടായത്. തിരുമേനി സംസാരിക്കുമ്പോൾ ശബ്ദ വ്യത്യാസങ്ങളെക്കാൾ തിരുമേനിക്ക് സ്വതസിദ്ധമായൊരു ശൈലിയുണ്ട്. ഞാനിപ്പോ തിരുമേനിയുടെ വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ തിരുമേനി ചിരിക്കുന്ന ഒരു മുഖമാണ് എന്റെ മനസ്സിലോട്ട് വന്നത്. അപ്പൊ ഓരോ തിരുമേനിമാരെ കുറിച്ചും ഓരോ മുഖം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ തിരുമേനിയോടൊപ്പം ബഹുമാനപ്പെട്ട രാജശച്ചനും ആ ബലഹീനനായ എനിക്കും ഒക്കെ പ്രവർത്തിപ്പാനായിട്ടിടയായിട്ടുണ്ട്. ഗൗരവക്കാരൻ ആണെന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല. വളരെ ലളിതമായ ഭാഷയിൽ ശബ്ദ വിന്യാസങ്ങൾ ഒത്തിരി പ്രസംഗകലയിൽ അദ്ദേഹം ഉപയോഗിക്കാറില്ല. എങ്കിലും പറയേണ്ടുന്ന കാര്യങ്ങൾ പ്രത്യേകിച്ച് വളരെ സെലക്റ്റീവ് വൊക്കാബുലറിയാണ്. എന്ന് പറഞ്ഞ മലയാളം ഭാഷയിൽ പോലും എല്ലാവരും ഉപയോഗിക്കാൻ ഏറെ ബുദ്ധിമുട്ടുന്ന ഒത്തിരി മലയാള ഭാഷയിലെ അനുഗ്രഹീതമായ വാക്കുകൾ തിരുമേനിയുടെ നാവിലൂടെ നമുക്ക് കേൾക്കാനിടയായത് ഏറെ ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതിൽ പ്രധാനപ്പെട്ടതായി എന്റെ മനസ്സിൽ ബോധമുണ്ടാക്കിയത് കാലഘട്ടങ്ങളായി 2000 വർഷമായിട്ടും ഇതിന്റെ പ്രസക്തി കുറയാതെ ഇത് കാത്തു സൂക്ഷിക്കുവാൻ നമ്മുടെ സഭയ്ക്ക് സാധിക്കുന്നു എന്നുള്ളത് തിരുമേനി വളരെ ഗൗരവപരമായി അതിന്റെ ചരിത്രപരവും ദൈവശാസ്ത്രപരവും വേദപുസ്തക അടിസ്ഥാനത്തിൽ അതിന്റെ പ്രാധാന്യത്തെ നമ്മുടെ ഹൃദയത്തിലേക്ക് എഴുതി ചേർക്കുകയാണ് ഉണ്ടായത്. അതോടൊപ്പം ഒരു വാക്കുകൂടി അഭിവന്യ തിരുമേനിയുടെ അനുവാദത്തോടെ ഞാൻ കൂട്ടിച്ചേർക്കുന്നത്, ഈ അപ്പോസ്തോല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൽ അവിടുത്തെ ആളുകളെ കുറിച്ച് പറയുന്നത്, പെന്തക്കോസ് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചുകൂടി, ആകാശത്തു നിന്നൊരു മുഴക്കമുണ്ടായി എന്നൊക്കെ പറഞ്ഞതിന് ശേഷം 5-ാം വാക്യത്തിൽ പറയുന്നു, യഹൂദന്മാരായ ഭക്തിയുള്ള പുരുഷന്മാർ അവിടെ ഉണ്ടായിരുന്നു. നമ്മുടെ ഈ കാലഘട്ടത്തിൽ വീണ്ടും വീണ്ടും വായിക്കേണ്ടുന്ന ഒരു വാക്കാണ് യഹൂദന്മാരായ പല സ്ഥലത്തു നിന്നും വന്ന ഭക്തിയുള്ള പുരുഷന്മാർ. ഈ കാലഘട്ടത്തിൽ നമ്മൾ ഏത് ആധ്യാത്മിക പരിപാടികൾ വെച്ചാലും കൂടുതൽ വരുന്നത് ആരായിരിക്കും? സ്ത്രീകൾ തന്നെ. ഇവിടെ മറുപടി പറഞ്ഞു സ്ത്രീകളാണ്. ഇപ്പൊ ഇവിടെ അത് തന്നെ, 4 വൈദികർ ഇവിടെ ഇരിപ്പുണ്ട്. അർജുന തിരുമേനിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ആ പുരുഷന്മാരുടെ കൂട്ടത്തിൽ ഒരാളുണ്ട്, ബാക്കി ഏറെ ഇരിക്കുന്നത് സ്ത്രീകളാണ്. അത് ദേവാലയ ശുശ്രൂഷകളിലായാലും ആധ്യാത്മിക അനുഭവങ്ങളിലായാലും ഭക്തിയുള്ള പുരുഷന്മാരുടെ ഒരു അനുഗ്രഹിക്കപ്പെട്ട സാന്നിധ്യം കാലഘട്ടങ്ങളിലൂടെ ഉണ്ടായിരുന്നു. പക്ഷെ അതിന്റെ തലമുറകൾ കഴിയും തോറും അത് കുറയുന്നുണ്ടോ എന്ന് ചിന്തിക്കുവാൻ ഈ ഒരു സന്ദർഭം ഇടയാകട്ടെ. അതോടൊപ്പം തന്നെ ഈ അപ്പോസ്തല പ്രവൃത്തികൾ 2:17-21 വായിച്ചാൽ യോവേൽ പ്രവാചകന്റെ പുസ്തകത്തിലെ ഒരു അരുളപ്പാടിന്റെ നിവൃത്തീകരണം കൂടിയാണ് ഈ പെന്തക്കോസ്തി പെരുന്നാൾ എന്നവിടെ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. ഇതിന്റെ ഒടുവിൽ ആ 2-ാം അധ്യായം അവസാനിക്കുന്ന സമയത്തേക്ക് 1-2 നിർദ്ദേശങ്ങളും നൽകുന്നുണ്ട്. പെന്തക്കോസ്തി പെരുന്നാളിൽ എന്റെയൊക്കെ ചെറുപ്പ കാലഘട്ടത്തിൽ മുട്ടുകുത്തിയിരിക്കാൻ കുട്ടികൾക്കൊരു സന്ദർഭം കിട്ടുന്ന സമയമാണ്. അപ്പൊ ആ സമയത്ത് നമസ്കാരമേശയുടെ അടുക്കിലേക്ക് കുട്ടികളെയൊക്കെ ഒന്ന് നീക്കി നിർത്തും. അതുവരെ അവിടെ വരെ കയറാൻ സാധ്യമല്ലാത്തൊരു വേദിയിൽ അല്പം കൂടി മുന്നോട്ട് കയറ്റി നിർത്തുമ്പോൾ ഞങ്ങളുടെയൊക്കെ ചിന്ത കൂടുതൽ എന്തോ ശക്തി കിട്ടുന്ന ദിവസമാണ്. അതിനപ്പുറത്തോട്ട് പെന്തക്കോസ്തി പെരുന്നാളിനെ ഒന്നും ഒരു സൺഡേ സ്കൂൾ വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ എന്റെ മനസ്സിൽ, എന്റെ ബലഹീനമായ മനസ്സിൽ അന്ന് തെളിഞ്ഞിട്ടില്ല. പക്ഷേ പത്രോസ് അവരോട് എന്ന് ഉച്ചരിക്കുന്ന 36-ാം വാക്യത്തിൽ നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം ഏൽക്കുവീൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായ ഏവർക്കും ഉള്ളതല്ലോ. അപ്പൊ ഈ പരിശുദ്ധാത്മാവിന്റെ പുതുക്കത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത് കേവലം ഒരു ശുദ്ധീകരണത്തിന്റെയോ അല്ലെങ്കിൽ പ്രതിഷ്ഠയുടെയോ ആ പരിശുദ്ധാത്മാവിന്റെ പുതുക്കൽ മാത്രമല്ല, തലമുറകളിലേക്ക് നിക്ഷേപം ആധ്യാത്മിക തലത്തിൽ ലഭിക്കപ്പെടുന്ന ഒരു ദിവസം കൂടിയാണ് പെന്തക്കോസ്തി പെരുന്നാൾ. നമ്മള് മലയാളം കൾച്ചറിൽ അല്ലെങ്കിൽ കേരളത്തിന്റെ കൾച്ചറിൽ നമ്മളെല്ലാം ഈ നിക്ഷേപം സ്വരൂപിച്ചു വെക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. നമ്മുടെ അപ്പന്മാരോടൊക്കെ ചോദിച്ചാൽ ഏതൊക്കെ ബാങ്കിൽ നിക്ഷേപം ഉണ്ടെന്ന് പറയും. ഞാൻ ഇന്നലെ ചോദിച്ചപ്പോഴും അപ്പൻ പറഞ്ഞു ഏതോ ഒരു ബാങ്കിൽ ഏതോ ഒരെണ്ണം മെച്ചൂർ ആയെന്ന്. ഞാൻ പറഞ്ഞു അവിടെ ഇരിക്കട്ടെ. അപ്പൊ ഈ മെച്ചൂർ ആകുന്ന എന്തിനാന്ന് ചോദിച്ചാൽ പണത്തിന്റെ നിക്ഷേപത്തെ കുറിച്ച് നമ്മൾ വളരെ ബോധവാന്മാരാണെങ്കിൽ തലമുറകളിലേക്ക് ആധ്യാത്മിക കൃപ നിക്ഷേപിക്കുവാൻ ഇന്നത്തെ തലമുറയ്ക്ക് ഒരു കൂടുതൽ ചിന്തിക്കുവാൻ അഭിമന്യ തിരുമേനിയുടെ ഈ പ്രസംഗത്തിന്റെ അനുഗ്രഹിക്കപ്പെട്ട ആമുഖം ഇടയാക്കി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഒടുവിലായി നമ്മുടെ സഭ നിർദ്ദേശിച്ചിരിക്കുന്ന, സഭ ചെയ്തുകൊണ്ടുവരുന്ന 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ 42-ാം വാക്യത്തിൽ പറയുന്നു. അന്ന് 3000-ത്തോളം പേർ അവരോട് ചേർന്നു, അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മയെ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. ഇതിന്നും നിലനിൽക്കുന്ന ഒരു സഭയുടെ ആ ആംശികളായിട്ട് നമുക്കൊക്കെ ദൈവം ഭാഗ്യം തന്നതിൽ നമുക്ക് സന്തോഷിക്കാനിടയുണ്ട്. അതല്ലാതെ ലോകത്തിലെ ഓരോ സഭകളെയൊക്കെ നമുക്ക് നോക്കുമ്പോൾ ചില സഭകളിൽ പ്രാർത്ഥന ചെറിയ സമയം കൊണ്ട് നിർവഹിക്കുന്നു, ചില സഭകളിൽ ഉപവാസവും നിഷ്ഠയുമൊന്നും കൂടാതെ ആത്മീയ ബലിയിൽ സംബന്ധിപ്പാനുള്ള അവസരം ലഭിക്കുന്നു എന്നൊക്കെ പറയുമ്പം നമ്മുടെ പുതിയ തലമുറ ഈ പ്രായമായ തലമുറയോട് ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കും, വൈദികരോട് ചോദ്യം ചോദിക്കും, ഇതൊക്കെ ഒന്ന് വെട്ടിക്കുറച്ചുകൂടെ അല്പം കൂടെ ചെറുതായിട്ട് ഷോർട്ടാക്കിക്കൂടെ. ആ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി ശക്തമായി ആദിമ ക്രൈസ്തവ സഭയിൽ ഉണ്ടായിരുന്ന നാല് പ്രധാനപ്പെട്ട കാര്യങ്ങൾ: ഉപദേശം, കൂട്ടായ്മ ആചരിക്കൽ, അപ്പം നുറുക്കൽ, പ്രാർത്ഥന. ഈ ദിവ്യമായ ശുശ്രൂഷയെ ഇന്നും കുറവ് വരുത്താതെ അതിന്റെ ഏറ്റവും നല്ല ഗാഠതയിൽ ക്രമപ്പെടുത്തുവാൻ നമ്മുടെ സഭയിലെ പിതാക്കന്മാർക്ക് ആകുന്നു, വൈദികർക്ക് അതാകുന്നു, അതോടൊപ്പം തന്നെ വിശ്വാസികൾ താല്പര്യമുറവിൽ. ഇങ്ങനെ ഈ അനുഗ്രഹിക്കപ്പെട്ട ചിന്തകൾ സമ്മാനിക്കുവാൻ വലിയവനായ ദൈവം നമ്മുടെ മധ്യത്തിലേക്ക് ഇന്ന് കൊണ്ടുവന്ന അഭിനന്ദനായ ഗീവർഗീസ് മാർ കുറുലോസ് തിരുമേനിയോടുള്ള സ്നേഹവും സന്തോഷവും വളരെ താല്പര്യപൂർവ്വം അറിയിക്കട്ടെ. ഇടയ്ക്ക് നമ്മുടെ ക്രമീകരണത്തിൽ സാങ്കേതികമായ അല്പം ബുദ്ധിമുട്ട് വന്നെങ്കിലും തിരുമന്നത്തിന്റെ ശക്തമായ ആശയം നമ്മുടെ ഹൃദയത്തിൽ ഈ പെന്തക്കോസ്റ്റ് പെരുന്നാളിന് കൂടുതൽ ഊർജവും പവിത്രതയും പകിട്ടും നൽകി എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അഭിവന്ദന തിരുമന്നത്തിന്റെ തിരക്കേറിയ ഒരു ജീവിതക്രമം ബോംബെയിൽ മാത്രമല്ല, ഇപ്പോൾ കാനഡ മുതൽ എനിക്ക് തോന്നുന്നു വാഷിംഗ്ടൺ ഇങ്ങനെ പ്രദേശത്തൂടെ തിരുമേനി ഇപ്പോൾ ഹ്യൂസ്റ്റൺ വരെ എത്തി. അനുഗ്രഹീതമായ അദ്ദേഹത്തിന്റെ പരിശുദ്ധ തിരുമേനിയുടെ സാന്നിധ്യത്തിന് ഈ പ്രാർത്ഥനാ കൂട്ടായ്മയുടെ പേരിലുള്ള എല്ലാ സന്തോഷവും വിശ്വാസികളുടെ പേരിലും ഞങ്ങളുടെ ഓരോരുത്തരുടെയും പേരിലും അറിയിച്ചുകൊണ്ട് തിരുമേനി നൽകിയതായ സന്ദേശത്തിന് ദൈവം അനുഗ്രഹം കൂടുതൽ നൽകട്ടെ, ആയുസ്സും ബലവും ശക്തിയും തിരുമേനിക്ക് നൽകട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്ക് പൂർത്തീകരിക്കട്ടെ.
മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് മുമ്പ് വിശേഷഗീതങ്ങളിലെ സാധാരണ ദൈവം പാകെ സമർപ്പിക്കാറുള്ള പ്രേമന്റെ അനുതാപത്തിന്റെ ഗീതം ആദ്യത്തെ നാല് ഗീതങ്ങൾ പാടി ചേരികൾ വായിച്ച്
കർത്താവേ കരയില്ലാത്ത
ജോസഫ്, ബിൻസു ഉമ്മൻ, ഷൊഹാൻ, വർഗീസ് ജോർജ്, ജോൺ, മോളി താമരവേലിൽ, രാജു ഡാനിയൽ, നോഹ, അരുൺ, മോളി, സാറ, ഹാന, കുഞ്ഞുകുഞ്ഞമ്മ, വർഗീസ് വർഗി, ജോൺ ചാക്കോ, അന്നമ്മ തോമസ്, എ എ സക്കറിയ, ശോശമ്മ ജോൺ, ജോൺ ജോർജ്, തങ്കമ്മ ആൻഡ്രു, ശ്രീപ്രഭാജനെ ദൈവസന്നിധിയിൽ വീണ്ടും ഓർത്ത് പ്രാർത്ഥിക്കാം. കെ സി വർഗീസ്, ജൊഹാന, ലീലാമ കുഞ്ഞച്ചൻ, സിമി ഷൈജു, സോജൻ, ഈഡൻ, എന്ന ഫൈഡെ സർജറിയുണ്ട്. മറ്റാരെങ്കിലും നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അവരെയും ദൈവസന്നിധിയിൽ ഓർത്ത് ഈ സമയത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ സ്നേഹിക്കുന്ന കാരുണ്യവാനായ സ്വർഗീയ ദൈവമേ, അനുഗ്രഹീതമായ ഈ ദിനം പ്രത്യേക അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ വീണ്ടും അനുഭവിച്ച് രുചിച്ചറിയുവാൻ തക്കവണ്ണം ഞങ്ങളെ ഒരുക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ പ്രാർത്ഥനയെ സംബന്ധിച്ചുകൊണ്ട് അങ്ങയുടെ ശബ്ദം കേൾപ്പാനും അങ്ങയുടെ ഹിതം തിരിച്ചറിഞ്ഞ് ജീവിക്കത്തക്കവണ്ണം ഞങ്ങളെ തന്നെ ഒരുക്കാനും തന്ന അവസരത്തെ ഓർത്ത് സ്തുതിക്കുന്നു. ലോകത്ത് ജീവിക്കുമ്പോൾ ലോകത്തിൻ്റെതായ കറവുകളും ചുളിവുകളും ഒക്കെ ഞങ്ങളുടെ ശരീരത്തും മനസ്സിലും ഒരു പുകയായി മറയായി നിലനിൽക്കുമ്പോഴും ദൈവമേ അങ്ങയുടെ പരിശുദ്ധാത്മാവിൽ സ്വയം സമർപ്പിച്ചുകൊണ്ട് ശിരസ്സുകൾ നമുക്ക് അടുത്ത് വരുമ്പോൾ ഞങ്ങളുടെ ആന്തരികവും ബാഹ്യവുമായ കറകളെ കഴുകിക്കളഞ്ഞ് വിശുദ്ധിയുടെ നറുമണം വ്യക്തിജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലും പരത്തത്തക്കവണ്ണം അവിടെ ഞങ്ങളെ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കാത്തിരിപ്പിന് ദിനങ്ങൾ വിശുദ്ധിയോടെ സൂക്ഷിക്കാൻ കഴിഞ്ഞ് ഞങ്ങൾക്കൊന്നും കഴിഞ്ഞില്ലെങ്കിൽ തന്നെയും കരുണയും പരിശുദ്ധാത്മാവിന്റെ നൽവരങ്ങളും ഞങ്ങളെ ആവർത്തിച്ചുകൊണ്ട് ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ ഉടനെ അനുഗ്രഹിക്കണമേ. ജീവിതത്തിലെ ഓരോ പദങ്ങളിൽ കൂടി യാത്ര ചെയ്യുമ്പോഴും ഓരോ ചൂടുകളും നടത്തുമ്പോഴും അങ്ങയുടെ ഹിതമനുസരിച്ചുള്ള വഴികളാണെന്നുള്ള തിരിച്ചറിവ് ഞങ്ങളെ നന്മയുടെ പാതയിൽ മുന്നേറുവാൻ തക്കവണ്ണം സഹായിക്കണമേ. ഞങ്ങൾ ഇപ്രകാരം പാടുന്നു: ഏത് ഗുണം എന്നറിയുവാൻ ഇല്ല ജ്ഞാനം എന്നാഥ. അറിവില്ലായ്മയിൽ ഞങ്ങൾ ദൃഷ്ടികളെ ഉന്നതങ്ങളിലേക്ക് നയിക്കുമ്പോൾ അങ്ങയുടെ ഹിതം തിരിച്ചറിഞ്ഞ് നന്മയിൽ മുന്നോട്ട് പോകാൻ തക്കവണ്ണം അവിടെ ഞങ്ങളെ സഹായിക്കണമേ. പലതരത്തിലുള്ള പ്രയാസങ്ങളിൽ കൂടെ കടന്നു പോകുന്ന അനേകരെ ഞങ്ങൾ തിരുമുമ്പാകെ ഓർത്തു ഇപ്പോഴും അനേകരുടെ പേരുകൾ ഞങ്ങളുടെ മനസ്സിൽ നിലനിൽക്കുന്നു. ദൈവമേ അങ്ങയുടെ നോട്ടവും അങ്ങയുടെ സ്പർശനവും അങ്ങയുടെ പരിലാളനയും അങ്ങനെ നിൽപ്പിക്കുന്ന വാക്കുകളും ഒക്കെ കേൾക്കത്തക്കവണ്ണം ഇന്നിന്റെ മക്കളെ അനുഗ്രഹിക്കണമേ. രോഗം അനുഗ്രഹമായി തീരത്തക്കവണ്ണം അങ്ങയുടെ കൃപയും വാത്സല്യവും ഇന്ന് മക്കൾക്കുണ്ടാകുവാൻ തക്കവണ്ണം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ചില രോഗങ്ങളുടെ പേരുകൾ കേൾക്കുമ്പോൾ തന്നെ അസ്വസ്ഥരാകുന്ന ആഴമായ ഭയത്തിൽ കൂടി കടന്നു പോകുന്ന മക്കൾക്കൊക്കെയും ആ രോഗത്തിന്റെ തീവ്രത മറഞ്ഞുകൊണ്ട് യേശുവിന്റെ നാമം തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ തക്കവണ്ണം അതൊരു ധൈര്യമായി, അതൊരു വിശ്വാസമായി, അതൊരു സംരക്ഷണമായി, അത് പ്രത്യാശയായി അവർക്ക് നിലനിൽക്കുവാൻ തക്കവണ്ണം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വൈദ്യന്മാരുപേക്ഷിച്ച് ഔഷധങ്ങളൊക്കെ തള്ളി രാശിയുടെ വടിവത്തിൽ വീഴുന്ന മക്കൾക്കൊക്കെയും അങ്ങയുടെ നാമം ഒരു പുതു ഊർജം പകർത്തക്കവണ്ണം ദൈവം തിരുസാന്നിധ്യവും അവരുടെ കൃപയും നിന്റെ മക്കൾക്ക് ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗവും ഇതരത്തരത്തിലുള്ള പ്രയാസങ്ങളൊന്നും അത് ദൈവ ശാപമല്ല, അതിനേക്കാൾ ഉപരി ദൈവസ്നേഹം ജീവിതത്തിൽ തിരിച്ചറിയത്തക്കവണ്ണുള്ള സാധ്യതകളായി മനസ്സുകൊണ്ട് ശരീരം കൊണ്ട് തമ്പുരാനെ അങ്ങോട്ട് ചേർന്ന് ജീവിക്കത്തക്കവണ്ണുള്ള വഴികളായി തീരുവാൻ തക്കവണ്ണം തിരിച്ചറിയുവാൻ തക്കവണ്ണം നിന്റെ മക്കളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുറ്റവരും ഓർമ്മട്ട് ദുഃഖം അനുഭവിക്കുന്ന അനേക കുടുംബങ്ങളെ തിരുമ്പ സമർപ്പിക്കുന്നു. ദൈവമേ അവരുടെ വേദനകളൊക്കെ മാറുന്ന് സന്തോഷിപ്പാൻ തക്കവണ്ണം സങ്കീർത്തനത്തിൽ ഞങ്ങൾ വായിക്കുന്നത് പോലെ എന്റെ ദുഃഖം അവൻ നൃത്തമാക്കി തീർത്തുവെന്ന് വ്യക്തിജീവിതത്തിൽ തിരിച്ചറിയുവാൻ തക്കവണ്ണം അവരുടെ പ്രയാസങ്ങളെയൊക്കെ മാറ്റി അങ്ങയുടെ സാന്നിധ്യം അവരെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളെ അവർക്ക് പ്രാർത്ഥിക്കുന്നു. പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ദൈവഭാഷം അർപ്പിക്കുന്നു. യുവാക്കന്മാരെ, യുവതികളെ, ചെറുപ്പക്കാരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതം നയിക്കുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ ഓർക്കുന്നു. ദൈവമേ മാതൃകവരായി ജീവിപ്പാൻ തക്കവണ്ണം ക്ഷമയോടും വിനയത്തോടും ജീവിതത്തെ മുന്നോട്ട് നയിപ്പാൻ തക്കണം നീ അവരെ സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു. വാർദ്ധക്യത്തിൽ കഴിയുന്ന മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് തനിയെ കഴിയുന്ന മാതാപിതാക്കളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിവാഹത്തിനുവേണ്ടി ഒരുങ്ങുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിവാഹപ്രായമെത്തിയിട്ടും പങ്കാളികൾ ലഭിക്കാതെ പ്രയാസപ്പെടുന്ന അനേകര് അവരുടെ മാതാപിതാക്കളുടെ കണ്ണുനീരെയൊക്കെ അവിടുന്ന് കാണണമേ. സന്തോഷത്തോടെ കുടുംബ ജീവിതത്തേക്ക് തയ്ക്കാത്തക്കോണം അവർക്ക് അനുയോജ്യരായ പങ്കാളി ലഭിക്കാൻ തക്കവണ്ണം സഹായിക്കണമേ. കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെടുന്ന ദമ്പതികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവരെ, ജോലി നഷ്ടപ്പെട്ടവരെ ഓർക്കുന്നു. ജോലി ചെയ്യുന്നവർക്ക് ജോലി സ്ഥിരതയും ആരോഗ്യവും നല്ല പ്രതിഫലം ലഭിക്കാനും ലഭിക്കുന്ന പ്രതിഫലമൊക്കെയും വിവേകത്തോടും പക്വതയോടും ഉപയോഗിക്കാനുള്ള കഴിവും അവർക്ക് കൊടുക്കണമേ. പ്രത്യേകമായിട്ട് പരിശുദ്ധ സഭയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സഭയെ നയിക്കുന്ന പരിശുദ്ധ ബാബാ തിരുമേനി എല്ലാ തിരുമേനിമാരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ ഭദ്രാസനത്തെയും അതിനെ നയിക്കുന്ന തിരുമേനിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഇന്നത്തെ തിരുവചന ധ്യാനം നിർവഹിക്കാൻ തക്കവണ്ണം ഈ ശുശ്രൂഷയിൽ പങ്കാളികളാകാൻ അവിടുന്ന് സാഹചര്യം ഒരുക്കിയ അഭിനയ പുള്ള തിരുമേനിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നാളിതുവരെയും ദൈവത്തിന്റെ ശുശ്രൂഷയിൽ തമ്പുരാനെ കൂടെ ഇരുന്നതുപോലെ തുടർന്നും അങ്ങയുടെ കൃതിയും കരുണയും കൂടെ ഉണ്ടാകുവാനും ഏൽപ്പിച്ച ഭദ്രാസനം ഏറ്റവും ശോഭനീയമായ വിധത്തിൽ നയിക്കാനുള്ള എല്ലാ കൃപയും കരുണയിൽ ചൊരിഞ്ഞു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സഭയുടെ ആത്മീയ സംഘടനകളെ, മിഷൻ പ്രവർത്തനങ്ങളെ ഓർക്കുന്നു. അവിടെ ശുശ്രൂഷിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ ദേശത്തെയും മാതൃദേശത്തെയും ഭരണകർത്താക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇതിനെ തീവ്രവാദം മൂലവും പ്രകൃതിക്ഷോഭം മൂലവും പീഡിക്കപ്പെടുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി പ്രാർത്ഥനാ കൂട്ടായ്മ സമർപ്പിക്കുന്നു.
പങ്കാളികളാകുന്ന അനേകർക്ക് അനുഗ്രഹം പകരുന്ന ഒരു സാധ്യതയായി പരിലസിക്കേണ്ട കോണം ഈ പ്രാർത്ഥനാ കൂട്ടായ്മ അനുഗ്രഹിക്കണമേ. ഇതിന് നേതൃത്വം കൊടുക്കുന്ന ഞങ്ങളിൽ എവിടെയെങ്കിലും കുറവുകളോ പിഴവുകളോ ഉണ്ടെങ്കിൽ അവിടുന്ന് ശ്രമിച്ച് നന്മയായി തീരുവാൻ തക്കവണ്ണം ആവശ്യമായിരിക്കുന്ന ജ്ഞാനം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രവർത്തനങ്ങളൊക്കെ പരിഹരിക്കണമേ. പ്രത്യേകിച്ച് പരിശുദ്ധമായ പെന്തിക്കോസ്തി പെരുന്നാൾ ഒരിക്കൽ കൂടി ഞങ്ങൾ ആഘോഷിക്കുമ്പോൾ അതൊരു ആഘോഷങ്ങൾക്കപ്പുറം ഓരോ അനുഭവമായി തീരുവാനും ആത്മനിറവും ദിവ്യ ചൈതന്യവും പ്രകാശവും ആത്മീയ നൽവരങ്ങളൊക്കെ സമൃദ്ധിയായി ഞങ്ങളിൽ ഫലവത്തായി തീരുവാൻ തക്കവണ്ണം ഈ പെരുന്നാളുകളൊക്കെ മുഖാന്തരമായി തീരുവാൻ സംഗതിയാക്കണമേ. ഞങ്ങളെ സകല വാങ്ങിപ്പോർക്കും സ്വർഗീയ ഊർജ്ജത്തിൽ ആശ്വാസം നൽകണമേ. ഞങ്ങൾ നിന്നെ നിന്റെ പിതാവിനെ പരിശുദ്ധാത്മാവിനെ എന്നോ നാൾ കുതിച്ചു പുകഴ്ത്തുവാനായിട്ട് തന്നെ ആശീർവാദം പറയാം.
പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ സന്തോഷവാസ്തു ഞങ്ങളെല്ലോടും ഞങ്ങൾക്കുള്ളെല്ലോടും സഭയോടും അതിന്റെ എല്ലാ പ്രവർത്തനങ്ങളോടും ദൈവസക്ഷി മുഴുവനായും ഇപ്പോഴും എല്ലായ്പ്പോഴും സ്നേഹം ഉണ്ടായി മാറട്ടെ.
വന്യമാർന്ന ശുശ്രൂഷയിൽ സംബന്ധിച്ച എല്ലാവരോടും സ്നേഹം ഒരിക്കൽ കൂടി അറിയിക്കുന്നു. വളരെ വിനയത്തോടും സ്നേഹത്തോടും ഒരിക്കൽ കൂടി അഭിനന്ദ തിരുമനസ്സിന് ഒരായിരം സ്നേഹത്തിന്റെ കൂച്ചട്ടുകളിൽ തൃപ്പാദത്തിന് സമർപ്പിക്കുന്നു. ഈ തിരക്കേറിയ നിമിഷങ്ങളിലും അല്പസമയം ഈ പ്രാർത്ഥന കൂട്ടമായി സംബന്ധിക്കുവാനും ശ്രദ്ധേയമായ വാക്കുകൾ കൊണ്ട് ഞങ്ങളെ ധന്യരാക്കുവാൻ തക്കൊണ്ട് തിരുമനി കാണിച്ച നല്ല മനസ്സിന് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കും. തുടർന്നും തിരുമയുടെ സാന്നിധ്യം ഉണ്ടാകുമ്പോൾ ഈ ശുശ്രൂഷയിൽ ഇനി ഭാഗവാക്കാകണമേ എന്ന് കൃത്യമായിട്ട് ഒരിക്കൽ കൂടി പ്രാർത്ഥന കൂട്ടമായിട്ട് പേരിൽ അപേക്ഷിക്കുകയും ചെയ്യുന്നു. സാന്നിധ്യം കൊണ്ട് നടച്ച വന്യ മാമനച്ചൻ, ഈശീവരസച്ചൻ, ഐസക്കൻ വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഭാഗഭാഗമാകുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠയും ഒരിക്കൽ കൂടി സ്നേഹം നന്ദി അറിയിക്കുന്നു. സന്തോഷ പള്ളിയിൽ കൂടിയിരിക്കുന്ന വിശ്വാസികൾ ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഇതിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും ദൈവകരങ്ങളിൽ വീണ്ടും ഓർക്കുകയും പ്രാർത്ഥിക്കുകയും നന്മ ആശംസിക്കുകയും ചെയ്യുന്നു. ബൈബിള് വായിച്ച മോഹനങ്ങളും അതുപോലെ തന്നെ ഇതിന്റെ അസിസ്റ്റന്റ് ജോലിയുള്ള പ്രിയപ്പെട്ട മനോജ്, അല്പമേ അധികമായ നേതൃത്വവും സഹായം ചെയ്യുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി ഓർക്കുന്നു. എല്ലാവർക്കും അനുഗ്രഹിതമായ ഒരു പെന്തിക്കോസ്തി പെരുന്നാൾ ആശംസിക്കുന്നു. നന്നായി തീരട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവരുടെ സ്നേഹം അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.